الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وأصحابه أجمعين. أعوذ بالله السميع العليم من الشيطان الرجيم. وَدَّتْ طَائِفَةٌ مِنْ أَهْلِ الْكِتَابِ لَوْ يُضِلُّونَكُمْ وَمَا يُضِلُّونَ إِلَّا أَنْفُسَكُمْ وَمَا يُضِلُّونَ إِلَّا أَنفُسَهُمْ وَمَا يَشْعُرُونَ. صدق الله العظيم. ആദരണീയരായ രക്ഷിതാക്കളെ, സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ പ്രതിസന്ധി നിറഞ്ഞ, വളരെ സങ്കീർണമായ ഒരു സന്ദർഭത്തിലൂടെയാണ് ലോകം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ നാട് കോവിഡ് മഹാരോഗം പലരെയും ബാധിച്ചിരിക്കുകയാണ്. എല്ലാവരും ആശങ്കയിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെയും ഈ നാടിനെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കോവിഡ് പോലുള്ള മഹാമാരിയിൽ നിന്ന് അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. പല സുഹൃത്തുക്കളും നമ്മുടെ പഠിതാക്കളിൽപ്പെട്ട പലരും രോഗത്തിന് വിധേയമായിട്ടുണ്ട്. നാനാഭാഗത്തു നിന്നും പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാഹുവെ, എല്ലാവരുടെയും രോഗം നീ ശിഫയാക്കി കൊടുക്കുമാറാകണം. ഞങ്ങളുടെ ഈ ഖുർആൻ പഠനം രോഗങ്ങൾക്കുള്ള ഒരു ശിഫയായി നീ സ്വീകരിക്കുകയും ചെയ്യുമാറാകണം. നമ്മള് സൂറത്ത് ആലി ഇംറാനിലെ 68 ആയത്തുകളാണ് പഠിച്ചത്. 69 ആയത്ത് മുതലാണ് ഇനി എടുക്കാനുള്ളത്. 68 ആയത്തില് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് ഏറ്റവും അടുത്ത ആളുകൾ യഹൂദന്മാരൊന്നുമല്ല, പകരം ഈ പ്രവാചകനിൽ വിശ്വസിച്ച, പ്രവാചകനെ പിൻപറ്റിയ ആളുകളാണ്. കാരണം ഇബ്രാഹിം നബി അലൈഹി സ്വലാം തൗഹീദിന്റെ വക്താവ്, ഏകനായ അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യണമെന്ന് അതിശക്തമായി വാദിച്ച പ്രവാചകനാണ്. ആ പ്രവാചകൻ അർഹതപ്പെട്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയും. അദ്ദേഹത്തിൽ ഈ വസ്തുതയാണ് വിശുദ്ധ ഖുർആൻ ഇവിടെ വിശദീകരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ തർക്കം അതിന്റെ ചില വിശദീകരണങ്ങളും ചില അടിസ്ഥാനങ്ങളുമാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ ഇവരെ സത്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടോ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ടോ അല്ല തർക്കത്തിൽ ഏർപ്പെടുന്നു. തർക്കത്തിൽ ഏർപ്പെടുന്നവരൊന്നും അത് ഉദ്ദേശിച്ചിട്ടല്ല, പകരം മറ്റുള്ളവരെ പരാജയപ്പെടുത്തണമെന്ന ഉദ്ദേശം. അഖില കിതാബുകാരുടെ ഉള്ളുകളി എന്താണ് എന്ന് അല്ലാഹു തആല വ്യക്തമാക്കുകയാണ് അടുത്ത ആയത്തുകളിലും. ഇതൊരു പക്ഷേ അല്ലാഹുവിന്റെ മക്കൾ നിന്നുള്ള ഒരു പ്രവചനമാണ് നമുക്ക്. ആ പ്രവചനം പോലെ ആ ചവരുടെ ഉള്ളുകള്ളികൾ പുറത്തു കൊണ്ടുവരികയാണ്. നോക്കാം. എന്ന് പറഞ്ഞാൽ ആഗ്രഹിച്ചു, വല്ലാതെ ആഗ്രഹിച്ചു, കഠിനമായ മോഹം വെച്ചു പുലർത്തുന്നു. വദ്ദ എന്ന വാക്കിന്റെ അതാണ്. വദ്ദത്ത് എന്ന് പ്രയോഗിക്കാൻ കാരണം ത്വാഇഫത്ത് സ്ത്രീലിംഗമായതുകൊണ്ടാണ്. ത്വാഇഫത്തിന് ഒരു കൂട്ടർ വല്ലാതെ ആഗ്രഹിക്കുന്നു. മിൻ അഹ്ലിൽ കിതാബി, വേദക്കാരിൽ നിന്നുള്ള ഒരു കൂട്ടർ വല്ലാതെ ആഗ്രഹിക്കുന്നു. ലൗ യുളില്ലൂനക്കും, നിങ്ങളെ വഴിതെറ്റിക്കാൻ കഴിഞ്ഞെങ്കിലെന്ന്, ലൗ നിങ്ങളൊന്ന് വഴിതെറ്റിക്കാൻ സാധിച്ചെങ്കിലെന്ന് അവർ വല്ലാതെ ആഗ്രഹിക്കും. ഒമാ യുളില്ലൂന, അവർ വഴിതെറ്റിക്കുന്നില്ല. ഇല്ല അംഫുസഹും, അവരെ തന്നെ അല്ലാതെ. ഒമാ യഷ്ഹുറൂൻ, അവരതറിയുന്നില്ല. അഹ്ലു കിതാബുകാരുടെ ഒരു ഉള്ളുകള്ളി അത് പുറത്തു കൊണ്ടുവരും. ത്വാഇഫത്തുന്നാണ് അത്. തജ്വീദിനെ അനുസരിച്ച് താവും ത്വാവും കൂടി ചേർത്തോ ഇതാണ്. വത്ത ത്വാഇഫത്തുൻ, ഒരു വിഭാഗം വല്ലാതെ ആഗ്രഹിക്കുന്നു. മിൻ അഹ്ലിൽ കിതാബ്, വേദക്കാരിൽപ്പെട്ട വേദക്കാരിൽ നിന്നുള്ള ഒരു വിഭാഗം ആഗ്രഹിക്കുന്നുണ്ട്. ലൗ യുദില്ലൂനക്കും, നിങ്ങളെ വഴിപിഴപ്പിച്ചെങ്കിലും നിങ്ങളെ വഴിതെറ്റിച്ചെങ്കിലും വഴിതെറ്റിക്കാൻ സാധിച്ചെങ്കിലും നിങ്ങളെ വഴിതെറ്റിക്കാൻ കഴിഞ്ഞെങ്കിലെന്ന് അവരാഗ്രഹിക്കുന്നു. ഒമാ യുദില്ലൂന ഇല്ല അംശവും, എന്നാൽ അവരെ തന്നെ അല്ലാതെ അവർ വഴിതെറ്റിക്കുന്നില്ല. അവർ വഴിതെറ്റിക്കുന്നത് അവരെ തന്നെയാണ്. ഒമാ യഷ്ഹുറൂൻ, അവർ അതറിയുന്നില്ല എന്ന്. അപ്പൊ അഹ്ലു കിതാബ് ഇവരെ മുസ്ലിങ്ങളെ എങ്ങനെയെങ്കിലും അവരുടെ ഇതിൽ നിന്ന് വഴിതെറ്റിക്കാൻ വേണ്ടി ആഗ്രഹിക്കും. അതല്ല എന്ന വാക്കിന് വഴിതെറ്റിക്കുക എന്ന് മാത്രമല്ല, ഇല്ലാതാക്കുക, നശിപ്പിക്കുക എന്നർത്ഥവും, തകർക്കളയുക എന്നർത്ഥവും പ്രയോഗിക്കാറുണ്ട്. ഖുർആൻ തന്നെ സൂറത്ത് സജദയിൽ വഖാലു ഇദാ ളല്ലാ ഫിൽ അർളി അവര് പറയും, കാലു ഞങ്ങൾ ഭൂമിയിൽ അങ്ങോട്ട് മരിച്ചില്ലാണ്ടായി കഴിഞ്ഞാൽ ഞങ്ങളൊരു പുതിയ സൃഷ്ടിയായി രൂപപ്പെടുമോ എന്ന് സത്യനിഷേധികളുടെ ചോദ്യം കൂടാൻ ഉദ്ധരിക്കുന്നു. അവിടെ ഇതാ വലല്ല എന്ന വാക്ക് വഴിതെറ്റുക എന്നല്ല, അങ്ങ് ഇല്ലാതായി തീരുക, നശിച്ചില്ലാതായി പോവുക എന്ന അർത്ഥത്തിലാണ്. ചില മുഫസ്സറുകൾ ഇവിടെ മുസ്ലിങ്ങൾ വഴിതെറ്റി പഴച്ചു പോയെങ്കിൽ എന്നല്ല, അവരില്ലാതാകണമെന്ന് തന്നെ അവരാഗ്രഹിക്കുന്നു. യഥാർത്ഥത്തിൽ നശിച്ചു പോണത് അവരാണ്, അല്ലെങ്കിൽ വഴിതെറ്റിക്കണമെന്ന് ആഗ്രഹിക്കുന്നു, എന്നാൽ യഥാർത്ഥത്തിൽ വഴിതെറ്റിക്കുന്നത് അവരാണ് എന്നാണ് ഇവിടെ ഖുർആൻ പറയുന്നത്. നമുക്ക് അറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദീനിയുമായി സംസാരിക്കാൻ വന്ന നിജറാനിലെ ക്രിസ്ത്യാനികൾ, ആ സംഘം തന്നെ ആഗ്രഹിച്ചത് നബിയെ ഒന്നും തെറ്റിക്കാൻ വേണ്ടിയിട്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദീനിയെ ഇങ്ങോട്ട് കൊണ്ടുവരാനും അവരുടെ മതത്തിലേക്ക് ചേർക്കാനും നബിയെ ആശയക്കുഴപ്പത്തിലാക്കാനൊക്കെ വേണ്ടിയാണ് ആ സംഘം തന്നെ വന്നത്. മാത്രമല്ല, അവരുടെ ഒരു നിലപാട് തന്നെ വളരെ കൃത്യമായിരുന്നു. ഇസ്ലാം അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി കൊണ്ടുവന്നതിനേക്കാൾ എന്നെ അംഗീകരിക്കാതിരിക്കുക എന്നതായി, പകരം അവരുടെ കാഴ്ചപ്പാട് രൂപപ്പെടുത്തുക. എത്രത്തോളം എന്ന് പറഞ്ഞാൽ എല്ലാ അർത്ഥത്തിലും അഹ്ലു കിതാബുകാർക്ക് പ്രവാചകൻ കൊണ്ടുവന്നതിനെയാണ് അംഗീകരിക്കേണ്ടത്. ശിർക്കിനെ ഒരിക്കലും അവർ അംഗീകരിക്കാൻ പാടില്ലാത്തതാ, പക്ഷെ ആ മുശ്രിക്കുകളെ പോലും ഇവർ അംഗീകരിച്ചിരുന്നു എന്നുള്ളതാണ്. നമ്മൾ പഠിച്ചാണ് സത്യനിഷേധികളെ കുറിച്ച് ഇവരാണ് സത്യവിശ്വാസികളെക്കാൾ സന്മാർഗസ്ഥരെന്ന് പറയുകയും ചെയ്യുന്നു എന്നത്. അപ്പൊ സത്യനിഷേധികളായ ആ ആളുകളെക്കാളും ആളുകളാണ് ഇവരെക്കാൾ നല്ലത് എന്ന് അവർ പറഞ്ഞിരുന്നു എന്നതാണ്. കാരണം ഇവരെ ആഗ്രഹിച്ചിരുന്നത് ഇസ്ലാം ആധിപത്യം നേടുമെന്നും, ഇസ്ലാം ഇങ്ങനെ പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി വരുമെന്നും അവരുടെ വേദങ്ങളിൽ നിന്ന് അവർ പഠിച്ചിരുന്നു. അപ്പൊ അങ്ങനെ ആ ഇസ്ലാമിന്റെ ആധിപത്യത്തെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണമെങ്കിൽ മുസ്ലിങ്ങളെ വഴിതെറ്റിക്കുകയും ഇല്ലാതാക്കുകയും ചെയ്യണം. സത്യത്തിൽ ഇവരുടെ പ്രേരണയിലാണ് ബദർ യുദ്ധത്തിൽ പോലും മുശ്രിക്കുകൾക്ക് ആവേശം ലഭിച്ചത്. യൂത പ്രമാണി അവിടെ ചെന്നിട്ട് അവരെ പിരികേറ്റാണ് ചെയ്തത്. അപ്പോ ഈ ആയത്തിനെ കുറിച്ച് തഫ്സീർ ബൈലാവിയിലെ അദ്ദേഹം ഒരു സംഭവം ഉദ്ധരിക്കുന്നു. അതായത് നസലത്തു ഫിൽ യഹൂദി ലമ്മാ ദഅവു ഹുദൈഫ വ അംർ ബിനു യാസിർ വ മുആദ് ബിനു ജബൽ ഇലൽ യഹൂദിയ. അദ്ദേഹം പറയുന്ന തഫ്സീറിൽ ഉദ്ധരിക്കുന്നതാണ് ഈ ഹദീസാണ്. അതായത് യഹൂദികള് ഹുദൈഫ റളിയല്ലാഹു അൻഹുവിനെയും അമ്മാർ ബിനു യാസിറിനെയും മുആദ് ബിനു ജബൽ റളിയല്ലാഹു അൻഹു മൂന്ന് പ്രഗൽഭ സഹാബികളെ ദാവ് അവർ ക്ഷണിച്ചു, ഇല യഹൂദിയ യഹൂദ മതത്തിലേക്ക് ക്ഷണിച്ചു എന്നാ പറഞ്ഞു. നിങ്ങൾ അതൊക്കെ വിട്ടിങ്ങോട്ട് പോരെന്ന് പറഞ്ഞു ക്ഷണിച്ചു. അപ്പൊ ഇങ്ങനെ ഇസ്ലാമിന്റെ പ്രഗത്ഭരായ സഹാബികളെ പോലും ക്ഷണിക്കുമാർ അവരുടെ ഇത് നിലനിർത്തിയിരുന്നു. അപ്പോഴാണ് ഈ ആയത്ത് ഇറങ്ങിയത് എന്നാണ് ഉദ്ധരിക്കുന്നത്. കാരണം അവരിൽ വലിയൊരു വിഭാഗം ആഗ്രഹിക്കുന്ന, നമ്മൾ സൂറത്തുൽ ബഖറയിലെ പഠിച്ചിട്ടുണ്ട്, അവരിൽ വലിയ അഹ്ലു കിതാബുകാരിൽപ്പെട്ട വലിയൊരു വിഭാഗം ആഗ്രഹിക്കുന്നത് നിങ്ങളെ വിശ്വാസത്തിന് ശേഷം നിങ്ങളെ തിരിച്ചു കൊണ്ടുവരണം, സത്യനിഷേധത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. പകം മുഖേന, അസൂയ മൂലം. യഥാർത്ഥത്തിൽ സത്യം വ്യക്തമായതിനു ശേഷം ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരാൻ അവർ ആഗ്രഹിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ ഇവരുടെ ഒരു ഇതെന്താന്ന് പറഞ്ഞാൽ, മുസ്ലിങ്ങളെ എങ്ങനെയെങ്കിലും അവരെ എങ്ങനെയെങ്കിലും സത്യമാർഗത്തിൽ നിന്ന് വഴിപതിക്കണം എന്ന ഒരു മനസ്സാണ് അവർക്കുള്ള എന്നാണ് ഇവിടെ വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇതുവഴി അവരാണ് വഴിപിഴച്ചു പോകുന്നത്, അള്ളാഹുവിന്റെ ദീനിൽ നിന്ന് അവരാണ് വഴിപിഴച്ചു പോകുന്നത്, അള്ളാഹുവിന്റെ ശാപകോപങ്ങൾക്ക് വിധേയമായി അവരെ. പക്ഷെ അത് അവരറിയുന്നില്ല, അവർ ചെയ്യുന്നത് എത്ര ഗുരുതരമായ തെറ്റാണ് എന്നാണ് ഇവിടെ വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നത്. ഇപ്പൊ മനസ്സിലായി കാണും ചോദിക്കുന്നു, എന്നുള്ള ഒരു വിഭാഗം ആഗ്രഹിക്കുന്നു, ലൗ യുളില്ലൂനക്കും നിങ്ങളെ വഴി തെറ്റിപ്പിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, ഒമാ യുളില്ലൂന അവർ വഴി പിഴപ്പിക്കുന്നില്ല, ഇല്ല അംസഹും അവരെ തന്നെ അല്ലാതെ, ഒമാ ഇഷ്റുവൻ അവരത് അറിയുന്നില്ല എന്നാണ് ഖുർആൻ ഇവിടെ വ്യക്തമാക്കുന്നത്. അടുത്ത ആയത്തില് യാ അഹ്ലൽ കിതാബി ലിമ തക്ഫുറൂന ബിയായാത്തില്ലാഹി വഅൻതും തഷ്ഹദൂൻ, യാ അഹ്ലൽ കിതാബി ലിമ തക്ഫുറൂന ബിയായാത്തില്ലാ വഅൻതും തഷ്ഹദൂൻ. യാ അഹ്ലൽ കിതാബ് വേദക്കാരെ, അവരെ അഭിസംബോധന ചെയ്തുകൊണ്ട് രണ്ട് കാര്യം പറയാം, രണ്ടായത്തുകളിലും അഹ്ലി കിതാബിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയാം. യാ അഹ്ലൽ കിതാബ് വേദക്കാരെ, ലിമ തക്ഫുറൂന എന്തുകൊണ്ട് നിങ്ങൾ നിഷേധിക്കുന്നു, ലിമ തക്ഫുറൂന എന്തുകൊണ്ടാണ് നിങ്ങളെ നിഷേധിക്കുന്നത്, ബി ആയാത്തില്ല അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ, അന്തും തഷ്ഹദൂൻ അന്തും നിങ്ങളായിരിക്കെ, തഷ്ഹദൂൻ നിങ്ങൾ അതിന് സാക്ഷ്യം വഹിക്കുന്നവരായിരിക്കെ, നിങ്ങൾ എന്തുകൊണ്ട് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിക്കുന്നു എന്നാണ് അള്ളാഹു തആല അവരോട് ചോദിച്ചത്. യാ അഹ്ലൽ കിതാബേ വേദക്കാരെ, ലിമ തക്ഫുറൂന നിങ്ങൾ എന്തുകൊണ്ട് നിഷേധിക്കുന്നു, ബി ആയാത്തില്ല അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ വചനങ്ങളെ, വന്തും തഷ്ഹദൂൻ നിങ്ങളായിരിക്കെ, വന്തും നിങ്ങളായിരിക്കെ തഷ്ഹദൂൻ അതിന് സാക്ഷ്യം വഹിക്കുന്നു, അങ്ങനെ സാക്ഷ്യം വഹിക്കുന്നവരായിരിക്കെ നിങ്ങൾ വേദക്കാരെ എന്തിനാണ് ദൈവിക ദൃഷ്ടാന്തങ്ങളെ നിങ്ങൾ ഖുർആന തള്ളി പറയുന്ന നിഷേധിക്കുന്നത്, നിങ്ങൾ അവർക്ക് സാക്ഷ്യം വഹിക്കുന്നവരല്ലേ, വന്നും തഷ്ഹദൂൻ നിങ്ങൾ അവർക്ക് സാക്ഷ്യം വഹിക്കുന്നവരല്ലേ എന്നാണ് ചോദിക്കുന്നത്. ഈ ആയത്ത് വളരെ കൃത്യമാണ്, ഇവർക്ക് ഇവരുടെ ആയാത്തുകളിൽ വളരെ കൃത്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ വരവിനെ സംബന്ധിച്ചും ഇസ്ലാമിനെ സംബന്ധിച്ചും ഒക്കെ കൃത്യമായി തന്നെ പറയുന്നുണ്ട്. ഇതൊരു വർത്തമാനമൊന്നുമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ലക്ഷണങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. ഞാൻ മുമ്പ് തന്നെ ക്ലാസ്സിൽ ഞാൻ തന്നെ സൂചിപ്പിച്ചിരുന്നു, തൽഹാ റളിയല്ലാഹു അൻഹു ഒരു വിദേശ രാജ്യം സന്ദർശിച്ചപ്പോ അവിടെയുള്ള ഒരു പുരോഹിതൻ വിളിച്ചു പറയുന്നുണ്ട്, മക്കയിൽ ഒരു പ്രവാചകൻ വന്നിട്ടുണ്ടോ, അദ്ദേഹത്തിന്റെ ലക്ഷണങ്ങൾ ഇങ്ങനെയാണ്, അനാഥനാണ്, അങ്ങനെയാണ് ഇന്ന് വിളിച്ചു ചോദിച്ചിരുന്നു എന്നാണ്. മദീനക്കാരോട് ഈ അഹ്ലി കിതാബുകാരൻ നിരന്തരം പറഞ്ഞിരുന്നു, പ്രവാചകൻ വരാനുണ്ട്, ഞങ്ങളെ നബി വരാനുണ്ട്, ആ നബിയുടെ ലക്ഷണം ഏതാണ്, അതിന്റെ സമയം എടുത്തിരിക്കുന്നു. കാരണം അവരുടെ വേദഗ്രന്ഥത്തിൽ ഇത് വളരെ കൃത്യമായി തന്നെ വിശദീകരിച്ചു, ആ പ്രവാചകന്റെ ലക്ഷണങ്ങൾ വിശദീകരിച്ചു. എന്നിട്ട് ഇവരെന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ, ആ അതിനെ യഥാർത്ഥത്തിൽ ഇവരെ നിഷേധിക്കുകയും തള്ളിക്കളയുകയുമാണ് യഥാർത്ഥത്തിൽ ചെയ്ത. അവരുടെ സാധാരണക്കാർക്ക് പോലും അതറിയുന്നു, പുരോഹിതന്മാർക്ക് മാത്രമല്ല അവരുടെ യഹൂദന്മാരായ ആളുകൾക്കൊക്കെ അതറിയാമായി. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയിൽ അവരുടെ എല്ലാ ലക്ഷണങ്ങളും കണ്ടിരുന്നു എന്നതാണ്. അപ്പോ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഒരു യഹൂദന്റെ പക്കൽ നിന്നൊരു സാധനം കടം പിടിച്ചു, ഭക്ഷണം എന്തോ കടം പിടിച്ചു, പല രീതിയിൽ ഉദ്ദേശിക്കപ്പെടാറുണ്ട്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ വഴി തടഞ്ഞു നിർത്തിയിട്ട് അയാൾ ആ സാധനം ആവശ്യം പറഞ്ഞ അവധിക്കും തന്നെ ആവശ്യം. അപ്പൊ നബി അതുപോലെ ജൂതന്മാരെ കയ്യിൽ നിന്നും കടം പേടിച്ചിരുന്നു നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ അവസാനം അദ്ദേഹം നബിയോട് തട്ടിക്കേറിയപ്പോ ഉമർ റളിയല്ലാഹു അൻഹു വന്നിട്ട് എന്താണ് ചോദിച്ചത്, അപ്പൊ നബി പറഞ്ഞു അദ്ദേഹത്തോട് തട്ടിക്കേറണ്ട, അദ്ദേഹത്തിന് കൊടുക്കാളെ കൊടുത്തേക്കുന്നു. അപ്പൊ അദ്ദേഹത്തിന് സാധനം തിരിച്ചു കൊടുത്തപ്പോ അദ്ദേഹം പറഞ്ഞു എനിക്ക് വേണ്ട, എന്താ നിങ്ങൾ പിന്നെ എന്തിനു നബിയോട് തട്ടിക്കേറി എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞത് ഞങ്ങളുടെ വേദഗ്രന്ഥത്തിലെ ഒരു പ്രവാചകനെ കുറിച്ച് പറയുന്നു, ആ പ്രവാചകന്റെ എല്ലാ ലക്ഷണങ്ങളും ഞങ്ങൾ മുഹമ്മദിൽ കാണുന്നുണ്ട്, പക്ഷേ ഒരു ലക്ഷണവും കൂടി എനിക്ക് മനസ്സിലാക്കേണ്ടായിരുന്നു, അതുണ്ടോ, അദ്ദേഹം ക്ഷമാശീലനാണോ, അല്ലെങ്കിൽ അദ്ദേഹം വളരെ നല്ല രീതിയിൽ കാര്യങ്ങളെ പരിഹരിക്കുന്നുണ്ടോ എന്ന ഒരു പരിശോധന ഞാൻ നടത്തിയതാണ്. അദ്ദേഹം അത് പരിഹരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു എന്നാണ് ചരിത്രം പറയുന്നത്. അപ്പൊ വേദഗ്രന്ഥങ്ങളിലൊക്കെ ഈ പറഞ്ഞ ഈ വസ്തുതയെ നിങ്ങൾ എന്തുകൊണ്ട് നിഷേധിക്കും, എന്തുകൊണ്ടാണ് വെറും ഇസ്രായേലി ഇസ്മായിലി തർക്കത്തിന്റെ പേരിലാണ് ഇവർ ഇത് തർക്കം? കാരണം ഈ നുബുവത്തിന്റെ അധികാരം ഇസ്മായിലികൾക്ക് പോവുക, അതുവഴി ഞങ്ങൾ പൗരോ പ്രവാചകന്മാരുടെ വലിയ പാരമ്പര്യമുള്ള ഞങ്ങളുടെ ഇത് മറ്റൊരു വിഭാഗത്തിന് പോവുക എന്ന ഒരൊറ്റ മനസ്സുകൊണ്ട് മാത്രല്ലേ നിങ്ങൾ ഇതിനെ എതിർക്കുന്നത്? യാ അഹ്ലൽ കിതാബ്, യാ വേദക്കാരെ, ലിമ തക്ഫുറൂന ബിആയാത്തില്ലാ, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ നിങ്ങൾ എന്തുകൊണ്ട് നിഷേധിക്കുന്നു? വന്തും തഷ്ഹദൂൻ, നിങ്ങളാണെങ്കിൽ അതിന് സാക്ഷ്യം വഹിക്കും. നിങ്ങൾക്ക് വ്യക്തമായി അറിയാം ഇത് അല്ലാഹുവിന്റെ വചനമാണ്, ഇത് സത്യമാണ് എന്ന് നിങ്ങൾക്ക് അറിയാം, എന്നിട്ടും നിങ്ങൾ എന്തുകൊണ്ട് ഇതിനെ നിഷേധിക്കുന്നു എന്നാണ് ഇവിടെ വിശുദ്ധ ഖുർആൻ കൃത്യമായി നമ്മളോട് അവരോട് ചോദിക്കുന്നു. അത് കഴിഞ്ഞ് വീണ്ടും യാ അഹ്ലൽ കിതാബ് ലിമ തൽബിസൂന അൽഹഖ ബിൽബാത്തിൽ വതക്തുമൂന അൽഹഖ വഅന്തും തഅലമൂൻ, 71-ാമത്തെ സൂക്തത്തിൽ. യാ അഹ്ലൽ കിതാബ്, ഏ വേദക്കാരെ ലിമ തൽബിസൂന, നിങ്ങൾ എന്തിന് കൂട്ടിക്കുഴക്കുന്നു അൽഹഖ സത്യത്തെ യാഥാർത്ഥ്യത്തെ, ബിൽബാത്തിലി അസത്യവുമായി അയാഥാർത്ഥ്യവുമായി, വതക്തുമൂന നിങ്ങൾ മറച്ചു വെക്കുകയും ചെയ്യുന്നു അൽഹഖ സത്യത്തെ, വഅന്തും തഅലമൂൻ നിങ്ങൾ അറിയുന്നവരായിരിക്കെ, നിങ്ങൾ അറിഞ്ഞുകൊണ്ട് എന്ത് നിങ്ങൾ സത്യത്തെ മറച്ചു വെക്കുന്നു? വളരെ എളുപ്പമാണ് ഇത് പഠിക്കാനൊക്കെ. ഒന്ന് നോക്കൂ, യാ അഹ്ലൽ കിതാബ്, വേദക്കാരെ, ലിമ തൽബിസൂന അൽഹഖ, നിങ്ങൾ എന്തിന് സത്യത്തെ കൂട്ടിക്കുഴക്കുന്നു ബിൽബാത്തിലി അസത്യവുമായി, വതക്തുമൂന അൽഹഖ നിങ്ങൾ സത്യത്തെ മറച്ചു വെക്കുന്നു, വഅന്തും തഅലമൂ നിങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെ, നിങ്ങൾ അറിയുന്നവരായിരിക്കെ നിങ്ങൾ എന്തിന് സത്യത്തെ മറച്ചു വെക്കുന്നു? അഹ്ലൽ കിതാബിനോട് ഞാൻ പറഞ്ഞല്ലോ, രണ്ടായത്തുകളിലും അവരോടുള്ള ചില ചോദ്യം അല്ല, നേരിട്ട് അവരോട് ചോദിക്കുകയാണ്, ഏ വേദക്കാരെ നിങ്ങൾ എന്തിനാണ് സത്യത്തെ അസത്യവുമായി കൂട്ടിക്കുഴക്കുക? സത്യത്തെ അസത്യവുമായി കൂട്ടിക്കുഴക്കുക, അങ്ങനെ സത്യത്തെ അസത്യവുമായി കൂട്ടിക്കുഴക്കാൻ വേണ്ടി നിങ്ങൾ എന്തിനാണ് ശ്രമിക്കുന്നത്? കാരണം കുറെ സത്യത്തെ അവർ അംഗീകരിക്കുന്നു, എന്നിട്ട് അതിലേക്ക് കുറച്ച് അസത്യവും കൂട്ടിച്ചേർത്ത് വികൃതമാക്കുന്ന നിലപാടാണ് അവർ സ്വീകരിച്ചത്. ഉദാഹരണത്തിന് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ലക്ഷണങ്ങളെ കുറിച്ച് അവരുടെ വേദഗ്രന്ഥത്തിൽ അവർ മനസ്സിലാക്കിയിരുന്നു. എല്ലാ ലക്ഷണങ്ങളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയിൽ കൃത്യമായി തെളിഞ്ഞിരുന്നു. അപ്പൊ ഇവരെന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ, നബിയിലില്ലാത്ത ചില ലക്ഷണങ്ങൾ നബിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്ന് പ്രചരിപ്പിക്കാൻ തുടങ്ങി. അപ്പൊ കുറെ ലക്ഷണങ്ങളുണ്ട്, പക്ഷെ ഇന്ന ഇന്ന ലക്ഷണങ്ങളില്ല, അതുകൊണ്ട് ഇത് പ്രവാചകനല്ല, ഇത് നബി ഇതല്ല എന്ന് പറയുക. കാരണം നബിയെ സംബന്ധിച്ച് ഇല്ലാത്ത ചില സംഗതികൾ മറച്ച് ഉണ്ടാക്കുക, നബിയിലുള്ള ചില സംഗതികൾ മറച്ചു വെക്കുക, എന്നിട്ട് ഈ സത്യവും അസത്യവും കണ്ട് കൂട്ടിക്കുഴച്ചിട്ട് ഇത് എന്തൊക്കെയോ ആക്കി അവതരിപ്പിക്കുക. ഇത് പലപ്പോഴും പൗരോഹിത്യം ചെയ്യുന്ന ഒരു വലിയ പരിപാടിയാണ്. പൗരോഹിത്യം പലപ്പോഴും സത്യത്തെ മാത്രം അവതരിപ്പിക്കാതെ അസത്യത്തെയും കൂട്ടിച്ചേർത്തുകൊണ്ട് അവതരിപ്പിക്കുകയാണ് ചെയ്യുക. ഏത് പൗരോഹിത്യം തന്നെയാണ്, ഇപ്പൊ അതിലേക്ക് കടക്കുന്നില്ല. അതാണ് ഇവരിവിടെ ചെയ്തത്, അതാണ് വിശുദ്ധ ഖുർആൻ ചോദിച്ചത് അഹ്ലി കിതാബുകാരെ, നിങ്ങൾ എന്തിനാണ് ഈ സത്യത്തെയും അസത്യത്തെയും കൂട്ടിക്കുഴച്ച് അവതരിപ്പിക്കുന്നത്? സത്യത്തിൽ നിങ്ങൾ സത്യത്തെ മറച്ചു വെക്കുകയല്ലേ ചെയ്യുന്നത്? നിങ്ങൾ അറിഞ്ഞുകൊണ്ട് മറച്ചു വെക്കുകയാണ്. നിങ്ങൾക്കറിയാം ഇത് അള്ളാഹുവിന്റെ പ്രവാചകൻ, ആ പ്രവാചകന്റെ എല്ലാ ലക്ഷണങ്ങളും അതിലുണ്ട്, ആ പ്രവാചകന്റെ എല്ലാ ഘടനയും അദ്ദേഹത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹത്തിന്റെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ, അദ്ദേഹത്തിൽ വന്നു ചേർന്നവരെ കുറിച്ചും അദ്ദേഹം ഉണ്ടായ സ്ഥലങ്ങളെ കുറിച്ചും ഒക്കെ അതിൽ കൃത്യമായി പറയുന്നു. എന്നിട്ട് നിങ്ങൾ അത് മറച്ചു വെക്കുകയാണല്ലോ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് എന്ന് അവരുമായി വിശുദ്ധ ഖുർആൻ സംവദിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. വളരെ കൃത്യമായി വിശദീകരിക്കേണ്ടതില്ലാത്ത വിധം അത് വിശദീകരിച്ച് പറയുന്നുണ്ട്, ഞാൻ ചുരുക്കി പറയാം. അടുത്ത ആയത്ത് നോക്കൂ. وقال الطائفة من أهل الكتاب آمنوا بالذي أنزل على الذين آمنوا وجه النهار واكفروا آخره لعلهم يرجعون. وقال الطائفة من أهل الكتاب آمنوا بالذي أنزل على الذين آمنوا وجه النهار واكفروا آخره വഖ്ഫുറു ആഖിറഹു ലഅല്ലഹും യർജിഊൻ. വളരെ പഠിക്കേണ്ട ഒരു ഇതാണ്. ഇവരുടെ ഉള്ളുകളികൾ ഓരോന്നുള്ള ഇങ്ങനെ പുറത്തു കൊണ്ടുവരിക. വഖാലത് ത്വാഇഫത്തും, അവരിൽ ഒരു വിഭാഗം പറഞ്ഞു. വഖാലത്ത് ത്വാഇഫത്തും സ്ത്രീലിംഗമാണ്, കാലത്ത് എന്ന് പറഞ്ഞു. വഖാലത് ത്വാഇഫത്തും, ഒരു വിഭാഗം പറഞ്ഞു. മിന്ന അഹ്ലിൽ കിതാബ്, വേദക്കാരിൽ നിന്നുള്ള ഒരു വിഭാഗം പറഞ്ഞു. ആമിനു, നിങ്ങൾ വിശ്വസിക്കുക. ബില്ലദീ ഉൻസില, അവതീർണമായതിൽ. അരല്ലീരാമനു വിശ്വാസികൾക്ക് സത്യവിശ്വാസികൾക്ക് അപതീർണമായതിൽ നിങ്ങൾ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ സത്യവിശ്വാസികൾ അല്ല പറയാണ് എന്ന് പറഞ്ഞാൽ ഈ മുസ്ലിമീങ്ങൾക്ക് അവതീർണമായതിൽ നിങ്ങൾ വിശ്വസിക്കുക എന്ന് പറയാണ്. എപ്പോ വജിഹൻ നഹാർ പകലിന്റെ ആരംഭത്തില് വഖ്ഫുറു എന്നിട്ട് നിങ്ങൾ നിഷേധിക്കുകയും ചെയ്യുക ആഖിറക്കു അതിന്റെ അവസാനത്തിൽ പകലിന്റെ അന്ത്യത്തിൽ ലഹല്ലഹും അവരായേക്കാം ഇർജിഉൻ അവർ മടങ്ങുന്നവർ അവർ വിശ്വാസത്തിൽ നിന്ന് മടങ്ങുന്നവരായേക്കാം എന്നിവിടെ നോക്കൂ. ഖാലത്തായിഫത്തും ഒരു വിഭാഗം പറഞ്ഞു മിൻ അഹ്ലിൽ കിതാബി വേദക്കാരിൽ നിന്നുള്ള ഒരു വിഭാഗം പറഞ്ഞു ആമിനു നിങ്ങൾ വിശ്വസിക്കുക ബില്ലദീ ഉന്ദിരാലല്ലദീന ആമിനു സത്യവിശ്വാസികൾക്ക് അവതീർണമായ ഏതോ ഒന്നിൽ ബില്ലദീ ഉന്ദിര അവതീർണമായ അലല്ലദീന ആമനു സത്യവിശ്വാസികൾക്ക് അവതീർണമായ ഒന്നിൽ അല്ലെ അലല്ലദീന ആമനു സത്യവിശ്വാസികൾക്ക് ബില്ലദീ ഉന്ദിര അവതീർണമായ ഒന്നിൽ എന്ന് പറഞ്ഞാൽ ബില്ലദീ ഉന്ദിര അവതീർണമായതിൽ നിങ്ങൾ വിശ്വസിക്കുക അലല്ലദീന ആമനു സത്യവിശ്വാസികൾക്ക് വജിഹൻ നഹാർ പകലിന്റെ തുടക്കത്തിൽ മുഖത്ത് എന്നാണ് ശരിക്കും വജിഹ് എന്ന് പറഞ്ഞാൽ മുഖം എന്നാണ് അതിന്റെ മുഖമുള്ള ഏറ്റവും ആദ്യം കാണുന്നത് അതുകൊണ്ട് അതിന്റെ തുടക്കം എന്നതിന്റെ ഒരു പ്രയോഗമാണത്. പകലിന്റെ ആരംഭത്തിൽ വഖ്ഫുറു നിങ്ങൾ നിഷേധിക്കുകയും ചെയ്യണം ആഖിറഹു അതിന്റെ ഒടുക്കം അതിന്റെ അന്ത്യത്തിൽ ലഹല്ലഹും അവരായേക്കാം യർജിഉൻ മടങ്ങുന്നവരായേക്കാം. അപ്പൊ അഹ്ലി കിതാബുകാരുടെ വേറൊരു കള്ളത്തരാണ് അള്ളാഹു തആല വിളിച്ചു കൊണ്ടുവരാൻ. അവരുടെ പുരോഹിതന്മാരും ബന്ധപ്പെട്ട കുറെ ആളുകളും അവരുടെ ആളുകളോട് പറഞ്ഞിരുന്നൊരു വർത്തമാനം കുറെ ആളുകളെ ചട്ടം കെട്ടിയിട്ട് അവരോട് പറഞ്ഞൊരു കാര്യം വിശ്വസിച്ച് നിഷേധിക്കുക എന്നൊരു തന്ത്രം പയറ്റാൻ വേണ്ടി പറയാണ്. നിങ്ങൾ മുസ്ലിങ്ങളുടെ കൂടെ ഒക്കെ കൂടിയിട്ട് പതുക്കെ ഞങ്ങൾ മുസ്ലിം ആയിരിക്കുന്നു എന്ന് പറഞ്ഞ് വിശ്വസിക്കുക. അങ്ങനെ മുസ്ലിങ്ങളുടെ ഉള്ളുകള്ളികളും രഹസ്യങ്ങളും കാര്യങ്ങളൊക്കെ അറിയുക അവരുടെ ഇടയിൽ ഇങ്ങനെ ഇടക്ക് ഇതാക്കുകയൊക്കെ ചെയ്യുക. എന്നിട്ട് വൈകുന്നേരം ആകുമ്പോ ഇതാണോ ഇസ്ലാം ഇതാണോ മുഹമ്മദ് നബി ഇതൊന്നും ഞങ്ങൾ വിശ്വസിച്ച ഞങ്ങൾ അംഗീകരിച്ച ഞങ്ങൾക്ക് മനസ്സിലായതല്ലോ ഇതിന്റെ ഉള്ളിലുള്ളതൊക്കെ മഹാബദ്ധമാണല്ലോ ഇതൊന്നും ഞങ്ങളുടെ വേദഗ്രന്ഥത്തിൽ പറഞ്ഞ കാര്യങ്ങളല്ലല്ലോ ഞങ്ങളുടെ വേദഗ്രന്ഥത്തിൽ പറഞ്ഞ പ്രവാചകന്റെ ലക്ഷണമല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അവസാനം എന്ത് ചെയ്യണം വൈകുന്നേരം ആകുമ്പോൾ അതിനെ നിഷേധിക്കാം. അപ്പൊ ദുർബല വിശ്വാസികളും അതേപോലെ തന്നെ പുതുവിശ്വാസികളൊക്കെ ആയ ആളുകൾ ഉസ്വാസിലാകും അവരെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും. സകല കുതന്ത്രത്തിന്റെയും അറ്റം ചെയ്യുന്ന ആളുകളാണ് ഇവർ എന്നത് ചരിത്രം തന്നെ സാക്ഷിയാണ്. ഇസ്ലാമിനെ തെറ്റിക്കാനും മുസ്ലിങ്ങളെ വ്യതിചലിപ്പിക്കാനും വേണ്ടി ഇവർ അന്ന് മുതൽ തുടങ്ങിയ പരിപാടി എപ്പോഴും തന്നെയാണ് ഞാൻ വിശദീകരിക്കാൻ. ഇത് വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. എന്ന് പറഞ്ഞാൽ ഇവർ ഉദ്ദേശിച്ച എന്താ പറഞ്ഞാൽ ഉള്ളിൽ കടന്നിട്ട് ഇതിനെ വികൃതമാക്കുക ദുർബല വിശ്വാസികളെ ഇതിന്റെ അതായത് ഇതിന്റെ ഇസ്ലാമിന്റെ ഉള്ളിലേക്ക് കടന്നിട്ട് ഇതിനെ വികൃതമാക്കി കളയുക. അതേപോലെ ദുർബല വിശ്വാസികളെ വിശ്വാസത്തിൽ നിന്ന് തെറ്റിച്ച് കളയുക. ഇപ്പൊ നമുക്കറിയാലോ അപ്പൊ ക്രിസ്ത്യാനികൾ എങ്ങനെ എന്താ ഉണ്ടായത്. ഇപ്പൊ സാഹുൽ എന്ന് പറയുന്ന ഒരു യഹൂദനാണ് പിന്നീട് സെൻബോൾ എന്ന് പറഞ്ഞിട്ട് ക്രിസ്തു മതത്തിൽ കയറി കൂടിയിട്ട് ക്രിസ്തീയ മതത്തിന്റെ എല്ലാ അലകും പിടിയും മാറ്റിമറിച്ചത് അവരെ ശിർക്കിലേക്കും അവരെ ത്രിയേകത്വത്തിലേക്കും അവരെ യേശുവിനെ ദൈവപുത്രനിലേക്കൊക്കെ നയിച്ചത് ദേ യഹൂദൻ സെൻബോൾസിന്റെ ആശയങ്ങളാണ് പിന്നീട് വന്നത്. സെനവി പഠിപ്പിച്ചതല്ല, കാരണം അത് അന്ന് അവർ ചെയ്ത പണിയാണ് അന്നും ചെയ്തിരിക്കണവർ. ആ പരിപാടി പോലെയാണ് യഥാർത്ഥത്തിൽ ഇവിടെയും ഇവർ പറയും. നിങ്ങൾ അവിടെ കയറിക്കൂടിയിട്ട് പിച്ചിലുണ്ടാക്കി അവരിൽ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കണം എന്ന ആശയമാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ അതിന്റെ ബാഹ്യരൂപമൊക്കെ അംഗീകരിക്കുക, ആന്തരാർത്ഥങ്ങൾ നിഷേധിക്കുക. മഹന്മാർ ഇതിനെ വളരെ വിഷയമായിട്ട് വളരെ വിശദീകരിച്ച് തന്നെ പറയുന്നുണ്ട്. ഫിറുലാൽ ഖുറാൻ സയ്യിദ് കുത്തുബ് വളരെ ഭംഗിയായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. ഇത് അന്നുമുണ്ട് ഇന്നും ഉണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇന്നെങ്ങനെയാന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ ചില വശങ്ങളൊക്കെ ഇവർ ഇസ്ലാമിന്റെ ചില വശങ്ങൾ ഇപ്പൊ ഇസ്ലാമിന് ആ അള്ളാഹു ഉണ്ടാവുന്നുണ്ട്. പക്ഷെ അള്ളാഹു ഒരു ദുർബലനായ അള്ളാഹു ആയിട്ടാവും. ദൈവമുണ്ടോ അത്രയ്ക്കോ വേണ്ടുള്ളൂ, ദൈവമുണ്ട് എന്ന് വിശ്വസിച്ചാൽ മതി. അതിന്റെ അപ്പുറം ആ ദൈവത്തിന് ഒരു പരമാധികാരമുണ്ട്, അവനെ മാത്രമേ ഇലാഹാക്കാവൂ എന്ന കാര്യം അംഗീകരിക്കാതിരിക്കുക. അങ്ങനത്തെ ആശയ പ്രചാരണമായിട്ട് നമ്മളെ കുറെ പ്രൊഫസർമാരും ഡോക്ടർമാരും ആളുകളും വലിയ ബുദ്ധിജീവികളൊക്കെ ആയ ആളുകൾ ഇന്നും ഇസ്ലാമിൽ അങ്ങനെ പഠിപ്പിക്കാനുള്ളതല്ല. ഇസ്ലാം അംഗീകരിക്കും, നിസ്കാരം അംഗീകരിക്കും, പക്ഷെ മൂന്ന് വക്തം വേണ്ടു. ഖുർആൻ അംഗീകരിക്കും, സുന്നത്ത് വേണ്ട. ഇങ്ങനെ കുറെ ഉണ്ടല്ലോ ഇസ്ലാമിന്റെ ഉള്ളിൽ കയറിയിട്ട് ഇതൊക്കെ നമ്മൾ ഇതിന്റെ ഉള്ളുകളിയൊക്കെ പരിശോധിച്ചാൽ ഇന്നും നടക്കുന്ന എന്താണ് യഹൂദന്മാരുടെ ഇടപെടൽ അവിടെ കാണില്ല. അവർ ഖുർആൻ വരെ ഇറക്കിയവരാ യഹൂദന്മാർ. ഖുർആനിൽ ചെറിയ ചെറിയ തെറ്റുകൾ വരുത്തിയിട്ട് ഖുർആൻ അവതരിപ്പിച്ചു, എത്ര എത്ര കിതാബുകൾ ഇറക്കി. ആ കിതാബുകളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ചെറിയ ചെറിയ തിരുത്തലുകൾ നടത്തിയിട്ട് അവരിറക്കും. മുമ്പ് ഞാൻ ഒരു മുസ്ലിം സമൂഹത്തിലെ തർക്ക വിതർക്കങ്ങളെ മാത്രം എടുത്തുതിരിക്കുന്ന ഒരു വലിയ പുസ്തകമാണ്. അങ്ങനെ ആ പുസ്തകത്തിന്റെ പ്രസാധകർ അന്വേഷിച്ചു നോക്കുമ്പോൾ അത് യഥാർത്ഥത്തിൽ വരുന്നത് ജൂത പ്രസ്സിൽ നിന്നാണ്. അവർ എന്തെല്ലാം ഇവർ കാട്ടിക്കുട്ടി. നമ്മളൊക്കെ ഈ സമുദായത്തെ അതിനെ നശിപ്പിച്ചു. നമ്മൾ അതിനെ വിവരമില്ലാത്തതുകൊണ്ട് നമ്മളും കുറെ വിധേയമായി പോയിട്ടുണ്ട്. കേരളത്തിന്റെ മലബാറിന്റെ മക്ക എന്നറിയപ്പെടുന്ന പ്രദേശമാണ് പൊന്നായി. അൽമക്കത്തുൽ മലൈബാരിയ ഒരു കാലത്ത് മലബാറിന്റെ മക്കയായിരുന്നു പൊന്നായി. 10-40 പള്ളികൾ ഇസ്ലാമിന്റെ വലിയൊരു കേന്ദ്രമായിരുന്നു. ആ പൊന്നാനിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പള്ളിയിൽ ഒരു യഹൂദൻ വർഷങ്ങളോളം ഇമാമായി നിന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. വർഷങ്ങളോളം അറബിയാണ് അദ്ദേഹം. അറബി ആയ ആളാണ്. അറബി അറിയുന്ന ഇവിടുത്തെ ആളല്ല, അറബിയാണ്. അറബി അത്തനും അവിടെ വലിയ അറബിയായ ആളൊക്കെ തന്നെയാണ് ഇമാമായിട്ട് അന്ന് നിന്നിരുന്നത്. പക്ഷെ അദ്ദേഹം ജൂതനായിരുന്നു, പക്കാ ജൂതൻ. അവസാനം അദ്ദേഹം ജൂതനാണെന്ന് പോലും നമുക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം തന്നെ അതെ അറിയിച്ചിട്ട് അദ്ദേഹം ഇവിടുന്ന് പോവുകയാണ് ചെയ്തത് എന്ന് പറഞ്ഞാൽ നമ്മുടെ കേന്ദ്ര നമ്മളെ തന്നെ വിചാരിക്കുന്ന പല ആളുകളും ജൂതായുസത്തിന്റെ ചാരന്മാർ ആളുകളുമായിരിക്കും. അവരാണ് ഈ തർക്ക ഈ സമുദായത്തിൽ ഫിത്തിനകൾ ഉണ്ടാക്കുക. അപ്പൊ തന്നെ നമ്മളെ കുട്ടികൾക്കിടയിലൊക്കെ ഒരുപാട് മുസ്ലിം കുട്ടികളൊക്കെ ഇപ്പൊ ഇന്ന് എന്നോട് ഈ ഒരാഴ്ച തന്നെ 3 രക്ഷിതാക്കൾ എന്നെ വിളിച്ചിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിരിക്കണം. പ്രധാന കാര്യം കൊറോണ രോഗത്തിൽ നിന്ന് മാറാനല്ല, എന്നെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞത്. 20, 25, 22 വയസ്സായ ചെറുപ്പക്കാരായ കുട്ടികൾ, ദീനിയായി വളർത്തിയ മക്കൾ ഒരു ഘട്ടത്തിൽ നിരീശ്വരവാദികളായി മാറുന്നു, നമസ്കരിക്കാത്തവരായി മാറുന്നു, ഇസ്ലാമിനെ പുച്ഛത്തോടുകൂടി കാണുന്നവരായി മാറുന്നു. കാരണം ആസൂത്രിതമായൊരു ഇപ്പൊ നമ്മുടെ നാട്ടിലെ നിരീശ്വരവാദികള് പല ആളുകളെ പേര് ഞാൻ പറയുന്നില്ല, പല ബാലചന്ദ്രനെ പോലുള്ള ആളുകളൊക്കെ ചുത്ത ജൂതായുസ് അവരല്ലേ ഇസ്രായേൽ രാജ്യം പുണ്യരാജ്യമായിട്ടാണ് അവതരിപ്പിക്കുന്നത്. ലോകത്ത് സകല തെമ്മാടിത്തങ്ങളും മനുഷ്യത്വരഹിതമായ പ്രവർത്തനങ്ങളും സാമ്രാജ്യത്വത്തിന്റെ എല്ലാ വൃത്തികേടുകളും ചെയ്ത് പലസ്തീനിലെ മക്കളെ നിർദാക്ഷിണ്യം കൊന്നൊടുക്കിയ അമ്മിഞ്ഞപ്പാല് കുടിക്കുന്ന പിഞ്ചു മക്കളെ പോലും ഉമ്മാടെ മടിയിലിട്ട് കൊന്നൊടുക്കിയ ഒരു ലോക തെമ്മാടി രാഷ്ട്രത്തെ ന്യായീകരിച്ചുകൊണ്ടാണ് ഇവിടുത്തെ നിരീശ്വരവാദികൾ പോലുള്ളത്. കാരണം സകല നിരീശ്വരവാദികളെ ഏർപ്പാടാക്കിയിട്ടുള്ള ഇസ്ലാമിക് നിരീശ്വരവാദികൾക്ക് ഹിന്ദുമതത്തിനല്ലാതെ അവരെ എതിർക്കുന്നത്, അവര് ക്രിസ്തുമതത്തിന്റെ ഇതിനല്ല എതിർക്കുന്നത്, സകല ഇവിടുത്തെ യുക്തിവാദികൾ നിരീശ്വരവാദികൾ ഇസ്ലാമിനെയാണ് എതിർക്കുന്നത്. കാരണം ഇസ്ലാമാണ് യഥാർത്ഥത്തിൽ ആർജവമുള്ള ഒരു ദീൻ, ലോകത്തെ അതിജയിക്കാൻ സാധ്യതയുള്ള ഒരു ദീൻ എന്ന തിരിച്ചറിവ് ഇന്നുള്ള യഹൂദന്മാർക്കുള്ളത് കൊണ്ട് തന്നെ അവര് അതിനെയാണ്. അന്നത്തെ യഹൂദന്മാരെ പ്രശ്നം എന്താ, ഈ നബിയെ അംഗീകരിച്ചു കഴിഞ്ഞാൽ നബിയുടെ ആധിപത്യം വരും, പിന്നെ നമ്മളെ കോട്ടയ്ക്ക് എന്ത് അർത്ഥം, ബനു ഖുറൈലയുടെയും ബനു കൈലക്കായന്റെയും ബനു നളീറിന്റെ ഒക്കെ വലിയ കോട്ടകൊത്തളങ്ങളൊക്കെ പൊളിയല്ലേ. അവര് കെട്ടിപ്പൊക്കിയ പൗരോഹിത്യത്തിന്റെയും അവരുടെ എല്ലാ ഹുങ്കും തകരുകയാണ്. കാരണം അവരുടെ വേദഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുള്ളത് ഏതൊരു പാപത്തെ നബി വരുന്നല്ല, ആ പ്രവാചകൻ അതിജയിക്കും, ഇളക്കപ്പെട്ട ആണികൾ അദ്ദേഹം നാട്ടും, അദ്ദേഹം അദ്ദേഹത്തിന്റെ ദർശനം ലോകത്ത് ആധിപത്യം നേടും എന്നവര് വേദഗ്രന്ഥത്തിൽ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവർക്കുള്ള അവരുടെ ബേജാറും മുഹമ്മദ് നബിയുടെ ആധിപത്യം വരുമല്ലോ എന്ന പേടി കൊണ്ടാണ് അവർ ഈ കുതന്ത്രങ്ങളൊക്കെ പ്രയോഗിച്ചത്. ആ കുതന്ത്രം തന്നെയാണ് ഈ കാലഘട്ടത്തിലും പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഇവിടെ ഈ ഇപ്പൊ നമുക്കറിയാലോ ഓരോ ഉദാഹരണത്തിൽ ഈ നിരീക്ഷിപ്പം ജാമിദ ടീച്ചർ ഇസ്ലാമിനോടുള്ള കൂറോട് കൂടിയിട്ട് അവള് ജുമാഅത്ത് ഖുതുബ നടത്തി ഈ നിസ്കാരത്തിന് നേതൃത്വം കൊടുത്താണ് അപ്പന്താ ഈ നിരീശ്വരവാദ്യ. അപ്പൊ ഇവരുടെ ഒക്കെ ഉള്ള കളികൾ ഇങ്ങോട്ട് എടുത്ത് പരിശോധിച്ച് നോക്കിയാലും നമുക്കിത് കാണാൻ കഴിയും. ഈ സമൂഹത്തിൽ അവര് ഫിത്തിനകൾ സൃഷ്ടിക്കുക എന്നതാണ് അവർ ചെയ്തിരുന്നത്. അതേ ഇത് തന്നെയാണ് ഇസ്ലാമിന്റെ ആന്തരാർത്ഥങ്ങളെ ഇപ്പൊ ഈ ISIS എന്നൊക്കെ പറഞ്ഞ സാധനം എന്താ അവരെ കയ്യിലിരിക്കണ ആയുധം ഏതെങ്കിലും മുസ്ലിം രാജ്യത്ത് ഉണ്ടാക്കാൻ പറ്റിയതാണ്. ഈ യഹൂദ രാഷ്ട്രങ്ങളും ഈ സാമ്രാജ്യത്വ ശക്തികൾ ഉണ്ടാക്കി കൊടുത്ത സംഗതികൾ തന്നെയല്ലേ. അപ്പൊ ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിന്റെ ഉള്ളിലേക്ക് കടന്നു വന്നിട്ട് ഫിത്തിനുണ്ടാക്കുക, മുസ്ലിം സമൂഹത്തിൽ വേഷം കെട്ടിയിട്ട് അവിടെ പ്രശ്നങ്ങൾ പിന്നെ ഇവിടെ കാലത്ത് തന്നെ ചെയ്തിരുന്നെങ്കിൽ സാക്ഷാൽ അമ്മർ ബിൻ യാസർ റളിയല്ലാഹുവിനെയും അതേപോലെ തന്നെ മിത്ത ഹുദൈഫ റളിയല്ലാഹുവിനെ ഒക്കെ ക്ഷണിക്കാൻ ഇവരെ അവരെ അമ്പിയർ കാണിച്ചെങ്കിൽ ഇവരെത്ര മാത്രം ഇന്നും ഫിത്നകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും, എത്ര മൊല്ലമാരെ എത്ര പുരോഹിതന്മാരെയും വിലക്കെടുത്തിട്ടുണ്ടാവും. ആ മൊല്ലമാരാണ് ഇസ്ലാമിന്റെ ഒരു നവജാഗരണത്തിനെയും ഇസ്ലാമിന്റെ മുന്നേറ്റത്തിനും ഒക്കെ തടസ്സമായി പലപ്പോഴും ചരിത്രത്തിൽ നിൽക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അതാണ് ഇവിടെ ഖുർആൻ പറഞ്ഞ വഖാലത്വാ ഇപ്പത്തുന്നവരിൽ ഒരു വിഭാഗം പറഞ്ഞു മിൻ അഹ്ലിൽ കിതാബ് ഭേദക്കാരിൽപ്പെട്ട ആമിനു നിങ്ങൾ വിശ്വസിക്കുക ബില്ലദീ ഉൻസിലാ ലല്ലദീ ആമിനു വിശ്വാസികൾക്ക് അവതീർണമായ വേദഗ്രന്ഥത്തിൽ വിശ്വസിക്കുക. എപ്പോ വജിഹൻ നഹാർ പകലിന്റെ അറ്റത്ത് വഖ്ഫുറു എന്നിട്ട് നിങ്ങൾ നിഷേധിക്കണം ആഹിറഹു അതിന്റെ അന്ത്യത്തിൽ ലഅല്ലഹും യർജിഊൻ അങ്ങനെയൊക്കെ ഫിത്നാക്കിയാൽ ഈ ദുർബല വിശ്വാസികളായ ആളുകളൊക്കെ മടങ്ങി വന്നേക്കാം എന്നവര് ആഗ്രഹിക്കുകയും ചെയ്യുന്നു എന്നാണ് ഞാൻ പറയുന്നത്. തീരുന്നില്ല അവരുടെ വർത്തമാനം. ولا تؤمنوا الا من تبع دينكم قل ان هدى قل ان الهدى هدى الله ان يؤتى احد مثل ما اوتيتم او يحاجوكم عند ربكم قل ان الفضل بيد الله يؤتيه من يشاء والله واسع عليم. വളരെ പ്രധാനപ്പെട്ട ഒരായത്ത്. വലാ തുഅ്മിനു ഇല്ലാ മൻ തബിഅ ദീനക്കും. വലാ തുഅ്മിനു, നിങ്ങൾ വിശ്വസിക്കരുത്. ഇവര് പറയാണ് ആളുകളെ അന്യവരുടെ ആളുകളോട് പറയണം, ഇങ്ങനെ പോണ ആൾക്കാരോട് പറഞ്ഞു കൊടുക്കുകയാണ്, എന്തെന്ന് രാവിലെ പോയി വൈകുന്നേരം തിരിച്ചു വരുന്ന ഈ ആൾക്കാർക്കും അതേപോലെയുള്ള അവരുടെ ആളുകൾക്കൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് എന്തെന്ന്. വലാ തുഅ്മിനു, നിങ്ങൾ വിശ്വസിക്കരുത്. ഇല്ലാ മൻ തബിഅ ദീനക്കും, ഇല്ലാ മൻ തബിഅ, പിന്തുടർന്നവരെ അല്ലാതെ. ഇത്തിബാ നമ്മൾ പഠിച്ചിട്ടുണ്ട്, പിന്തുടർന്നവരെ അല്ലാതെ നിങ്ങൾ വിശ്വസിക്കരുത്. ദീനക്കും, നിങ്ങളുടെ മതത്തെ പിന്തുടർന്നവരെ മാത്രമേ നിങ്ങൾ വിശ്വസിക്കാവൂ. നിങ്ങളുടെ മതത്തെ പിന്തുടർന്നവരെ അല്ലാതെ നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങളുടെ ദീനിനെ പിന്തുടർന്നവരെ അല്ലാതെ ആരെയും നിങ്ങൾ വിശ്വസിക്കുക. അഥവാ നിങ്ങളുടെ ദീനിനെ പിന്തുടർന്നവരെ മാത്രമേ നിങ്ങൾ വിശ്വസിക്കാവൂ. ജൂദായിസത്തെ പിന്തുടർന്നവരെ മാത്രമേ നിങ്ങൾ വിശ്വസിക്കാവൂ. കുൽ, അതിനിടക്ക് അള്ളാഹു തആല ഒരു ഇടവാക്ക് പറയാണ്. പറയുക, ഇന്നൽ ഹുദാ ഹുദല്ലാ, സന്മാർഗം തന്നെ ജൂതന്മാരുണ്ടാക്കിയൊന്ന്. ഇന്നൽ ഹുദാ, യഥാർത്ഥ സന്മാർഗം എന്ന് പറയുന്നത് ഹുദല്ലാ, അള്ളാഹുവിന്റെ സന്മാർഗമാണ്. അത് അള്ളാഹു തആല അതിന്റെ ഇടയിൽ ഒരു ഇടവാക്ക് പറയുക. ഇതൊന്ന് ശ്രദ്ധിക്കണം ഈ വാക്ക് കേട്ടോ. രണ്ടു മൂന്ന് രീതിയിൽ അർത്ഥങ്ങൾ പറയാറുണ്ട്, പറഞ്ഞ് തരാൻ പറ്റുമോ നോക്കട്ടെ. അയ്യുത്ത, നൽകപ്പെടുമെന്ന്. അഹദുൻ, ഒരുവന്. മിസില മാ ഊത്തീത്തും, നിങ്ങൾക്ക് നൽകപ്പെട്ടതുപോലെ ഒരുത്തന്നെ. വലാ തുഅ്മിനു ഇല്ലാ മൻ തബിഅ ദീനക്കും, വലാ തുഅ്മിനു ഇല്ലാ മൻ തബിഅ ദീനക്കും, നിങ്ങളുടെ ദീനിനെ അല്ലാതെ പിന്തുടർന്ന, നിങ്ങളുടെ ദീൻ പിന്തുടർന്നവരെ അല്ലാതെ നിങ്ങൾ വിശ്വസിക്കരുത്. തബിഅ എന്നല്ലേ പറഞ്ഞു, ഇല്ലാമൻ തബിഅ ദീനക്കും, നിങ്ങളുടെ ദീനിനെ പിന്തുടർന്നവരെ അല്ലാതെ നിങ്ങൾ വിശ്വസിക്കരുത്. കുൽ, എന്നാൽ പറയുക, ഇന്നൽ ഹുദാ, നിശ്ചയമായും സന്മാർഗം, ഹുദല്ലാ, അള്ളാഹുവിന്റെ സന്മാർഗമാണ്. അയ്യുത്ത അഹദും മിസിലമാ ഊത്തി, അയ്യുത്ത നൽകപ്പെടുമെന്ന്. അഹദുൻ, ഒരുവന്. മിസ്ല മാ ഊത്തീത്തും, നിങ്ങൾക്ക് നൽകപ്പെട്ടതുപോലെ ഒരുവന് ഇങ്ങനെ നൽകപ്പെടുമെന്നും നിങ്ങൾ വിശ്വസിക്കരുത്. നിങ്ങൾക്ക് നൽകപ്പെട്ടതുപോലെ വേറൊരാൾക്ക് ഇതുപോലെ വേദഗ്രന്ഥം നൽകപ്പെടുമെന്നും നിങ്ങൾ വിശ്വസിക്കരുത്. അർത്ഥത്തിന് വേറെ വ്യത്യാസമുണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഔ അല്ലെങ്കിൽ യുഹാക്കും, അവർ നിങ്ങൾക്കെതിരെ ന്യായവാദം നടത്തുമെന്നും വിശ്വസിക്കരുത്. എന്ത് റപ്പിക്കും, ആരുടെ അടുക്കൽ? നിങ്ങളുടെ റബ്ബിന്റെ അടുക്കൽ. കുൽ, പറയുക, ഇന്നൽ ഫളില, നിശ്ചയമായും അനുഗ്രഹം, ബിയദില്ലാ, അള്ളാഹുവിന്റെ കയ്യിലാണ്. യുഅ്തീഹി, അവനത് നൽകുന്നു, മയ്യശാഅ്, അവൻ ഇച്ഛിക്കുന്നവർക്ക്. വല്ലാഹു, അല്ലാഹു വാസിഉൻ അലീം, അല്ലാഹു ഏറെ വിശാലതയുള്ളവനാണ്, അലീം, എല്ലാം അറിയുന്നവനാണ്. ഇതൊന്നും മനസ്സിലാക്കി, ഒന്നും കൂടി വിശദീകരിച്ച് മനസ്സിലാക്കി. വലാ തുഅ്മിനു ഇല്ലാ മൻ തബിഅ ദീനക്കും, നിങ്ങളുടെ ദീനിനെ പിന്തുടർന്നവരെ അല്ലാതെ നിങ്ങൾ വിശ്വസിക്കരുത്. നിങ്ങളുടെ ദീനിനെ പിന്തുടർന്നവരെ അല്ലാതെ നിങ്ങൾ വിശ്വസിക്കരുത് എന്ന് പറഞ്ഞാൽ, ഈ ജൂതായിസത്തെ പിന്തുടർന്നവരെ മാത്രം നിങ്ങൾ വിശ്വസിച്ചാൽ മതി. വേറെ അവിടെ പോയിട്ട് യഥാർത്ഥത്തിൽ വിശ്വാസങ്ങൾ വെച്ചു, പോയം പോയിട്ട് അവിടെ പോയി കുടുങ്ങിയാൽ പറ്റൂലല്ലോ. രാവിലെ വിശ്വസിച്ച് വൈകുന്നേരം മടങ്ങി വരണ്ടേ? എന്താണ് എഴുതി കാണിച്ച എനിക്ക് മനസ്സിലായില്ല. ആ വലാ തുഅ്മിനു, നിങ്ങൾ വിശ്വസിക്കരുത്. ഇല്ലാ ലിമൻ തബിഅ, ലമൻ പറഞ്ഞു, ഈ പറഞ്ഞില്ല, സോറി. ഇല്ലാ ലിമൻ തബിഅ ദീനക്കും, അതാണ് ചെറിയ ഒരു എപ്പോഴൊരു മിസ്സിംഗ് എനിക്ക് സംഭവിച്ചോണ്. ഇല്ലാ ലിമൻ തബിഅ ദീനക്കും, വലാ തുഅ്മിനു, നിങ്ങൾ വിശ്വസിക്കരുത്. ഇല്ലാ ലിമൻ തബിഅ ദീനക്കും, നിങ്ങളുടെ ദീനിനെ പിന്തുടർന്നവരെ അല്ലാതെ നിങ്ങൾ വിശ്വസിക്കരുത്. ഓക്കെ, സോറി. കുൽ, പറയുക, ഇന്നൽ ഹുദാ ഹുദല്ലാ, യഥാർത്ഥത്തിൽ സന്മാർഗം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ സന്മാർഗം. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ഇത്തിരി പോകുന്നവര് അവിടെ പോയി കുടുങ്ങിയാൽ പറ്റൂല അങ്ങോട്ട് വരണം. അതുകൊണ്ട് അവരെ പറഞ്ഞു ബോധ്യപ്പെടുത്തുകയാണ്, നിങ്ങൾ ഒരിക്കലും ലിമൻ തബിയ ദീനക്കും നിങ്ങളുടെ ദീനിനെ പിൻപറ്റിയവരെ അല്ലാതെ നിങ്ങൾ പിന്തുടർന്ന് പോകരുത് എന്ന് പറയുകയാണ്. എന്നിട്ട് അതിന്റെ അടുക്ക അല്ല പറയാണ്, യഥാർത്ഥത്തിൽ സന്മാർഗം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിലുള്ളതൊന്നുമല്ലല്ലോ, അള്ളാഹുവിന്റെ പക്കലുള്ള സന്മാർഗമാണ്. പിന്നെ പറയുന്നത് ഐ യുക്ത അഹദും മിസ്ലമാ ഊത്തിയിട്ടും ഔ യുഹാജ്ജുക്കും മിൻ റബ്ബിക്കും. അതേപോലെ നിങ്ങൾ വിശ്വസിക്കരുത് ഇതുപോലൊരു വേദഗ്രന്ഥം അള്ളാഹു നിങ്ങൾക്കല്ല നിങ്ങൾക്ക് കിട്ടിയതുപോലുള്ള ഒരു വേദഗ്രന്ഥം മറ്റൊരാൾക്ക് കിട്ടുമെന്നും നിങ്ങൾ വിശ്വസിക്കരുത്. നിങ്ങൾക്കെതിരെ അള്ളാഹുവിന്റെ അടുക്കൽ അവർ ന്യായവാദം നടത്തുമെന്നും നിങ്ങൾ വിശ്വസിക്കേണ്ട. ഇതുപോലെ ഒരു വേദഗ്രന്ഥം വേറെ ആൾക്ക് കിട്ടൂല എന്നാണ് നിങ്ങൾ വിശ്വസിക്കേണ്ടത്. ഇവരൊന്നും പോയി നിങ്ങൾക്കെതിരെ അള്ളാഹുവിനോടൊരു ന്യായവാദം നടത്തൂലെന്നും നിങ്ങൾ അങ്ങനെയും നിങ്ങൾ വിശ്വസിക്കരുത്. അപ്പൊ അതുകൊണ്ട് ഇത് അള്ളാഹുവിന് മാത്രം നിങ്ങൾക്ക് മാത്രമേ ഈ വേദഗ്രന്ഥം കിട്ടൂ എന്നതാണ് ഒരു രീതിയിലുള്ള വിശദീകരണത്തിന്റെ ഭാഗം. പിന്നെ ഈ അയ്യൂത്ത എന്നതിന് വേറൊരു രീതി പറയാറുണ്ട്, അതൊരു പ്രാർത്ഥനാ ശീതിയിൽ പറയാറുണ്ട്. ലഭിക്കാതിരിക്കട്ടെ അഹദും മിസ്ലമാ ഊത്തിയിട്ടും നിങ്ങൾക്ക് നൽകപ്പെട്ടതുപോലെ വേറൊരാൾക്കും ഇത് നൽകപ്പെടാതിരിക്കട്ടെ എന്ന അർത്ഥം പറയാറുണ്ട് എന്നാണ് ചില മുഫസ്സിറുകൾ വിശദീകരിക്കാറ്. അങ്ങനെ വേറൊരാൾക്കും ലഭിക്കാതിരിക്കട്ടെ. പിന്നൊന്നുള്ളത് അത് നിഷേധ സ്വഭാവത്തിൽ പറയാറുണ്ട്, അങ്ങനെ വേറൊരാൾക്കും ലഭിക്കരുത് എന്ന് പറയാറുണ്ട്. ഇനി അതല്ല അള്ളാഹു പറഞ്ഞതായിട്ടും ഒക്കെ ആണെങ്കിലും ഒരേ അർത്ഥമാണ് എന്ന് പറഞ്ഞാൽ, ഇവരുടെ ആഗ്രഹം എന്ന് പറഞ്ഞാല് ഇതുപോലൊരു വേദഗ്രന്ഥം വേറൊരാൾക്കും കിട്ടുകയില്ല, ഇത് ഞങ്ങൾക്ക് മാത്രമേ വേദഗ്രന്ഥങ്ങൾ ലഭിക്കുള്ളൂ എന്ന് നിങ്ങൾ അടിയുറച്ച് വിശ്വസിക്കണം. ഇനി നിങ്ങൾക്ക് അങ്ങനെ ഒരു വേദഗ്രന്ഥം കിട്ടിയിട്ടുണ്ട് നിങ്ങൾ വിശ്വസിച്ചാലുള്ള പ്രശ്നം എന്താ? നിങ്ങൾ ആ ദീനിനെ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ അവർ നിങ്ങൾക്കെതിരെ അള്ളാഹുവിനോട് ന്യായവാദം നടത്തും. ഞങ്ങൾ ഈ സത്യം ഇവർക്ക് കാണിച്ചു കൊടുത്തു, അള്ളാഹുവേ ഇത് അള്ളാഹുവിന്റെ വേദഗ്രന്ഥമാണെന്ന് യൂതന്മാരോട് ഞങ്ങൾ പറഞ്ഞു, അവർ വിശ്വസിച്ചില്ല എന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ മുമ്പിൽ അവർ ന്യായവാദം നടത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ ന്യായവാദം നടത്തുന്നതിന് നിന്ന് തടയുന്നതിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? അതിലൊന്നും വിശ്വസിച്ച് കളയരുത്. ഭയങ്കര ബുദ്ധിയാണ് കാണിച്ചത്. ഇവരെ വിചാരം എന്താ? അള്ളാഹു തആല എത്ര പൊട്ടനായിട്ടിരിക്കുന്നതാണ്, ഇവരുടെ ഏതോ കള്ളത്തരത്തില് അള്ളാഹുവിന്റെ മുമ്പിൽ പോയി ന്യായവാദം പറഞ്ഞാൽ മനസ്സിലാവൂല അള്ളാഹുവിന്. ഇത് മുമ്പും നമുക്ക് കാണാലോ, കാലു അത്തുഹത്തിസൂനഹും ബിമാ ഫതഹല്ലാഹു അലൈക്കും യുഹാജ്ജുക്കും ബിഹി ഇൻദ റബ്ബിക്കും അഫലാ തഅ്ഖിരൂൻ. മുഹമ്മദ് നബി, അതായത് അവര് തമ്മിൽ സംസാരിക്കുകയാണ്, ആ തുഹദ്ദിസൂനഹും ബിമാ ഫതഹല്ലാഹു അലൈക്കും യുഹാജ്ജുക്കും ബിഹി ഇൻദ റബ്ബിക്കും. നിങ്ങളുടെ റബ്ബിന്റെ അടുക്കൽ നിങ്ങൾ ഇതൊക്കെ ഈ യാഥാർത്ഥ്യങ്ങളൊക്കെ അവരോട് പറഞ്ഞു കൊടുത്താൽ അവർ നിങ്ങളുടെ റബ്ബിന്റെ അടുക്കൽ പോയി തർക്കിക്കും, അതിന് നിങ്ങൾ വഴിവെച്ചു കൊടുക്കരുത് എന്നാണ് അവർ ഉപദേശിച്ചത്. അപ്പൊ ഞങ്ങൾക്ക് ഈ സത്യം മനസ്സിലായിട്ടുണ്ട് എന്ന് മുസ്ലിങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുത്താനുള്ള പ്രശ്നം എന്താ പറഞ്ഞാൽ, മുസ്ലിങ്ങൾ അള്ളാഹുവിന്റെ മുമ്പിൽ പോയിട്ട് നമുക്കെതിരെ ന്യായവാദം നടത്തിക്കളയും. വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നത് എന്താ? അള്ളാഹുവിന് രഹസ്യം പരസ്യം അറിഞ്ഞൂടെ? നിങ്ങളുടെ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചതും നിങ്ങൾ അറിഞ്ഞതൊക്കെ അള്ളാഹുവിന് അറിയാലോ. യഥാർത്ഥത്തിൽ ഇവരനുയായികളെ ഉപദേശിച്ചു കൊണ്ടിരിക്കുന്ന വളരെ വൈകൃതം നിറഞ്ഞൊരു നിലപാടാണ് ഇവിടെ ഖുർആൻ എടുത്ത് കാണിക്കുന്നത്. എന്നിട്ട് ഖുർആൻ പറയുകയാണ്, യഥാർത്ഥത്തിൽ ഇന്നൽ ഫളില ബിയദില്ല, എല്ലാ അനുഗ്രഹങ്ങളും അള്ളാഹുവിന്റെ കൈകളിലാണ്. ഉത്തേഹി മയ്യഷാ, അവനുദ്ദേശിച്ചവർക്ക് അത് നൽകും. ഇവരുടെ ഏറ്റവും വലിയ പ്രശ്നം ഈ അനുഗ്രഹം മുഴുവൻ ലഭിക്കു കൊടുത്തു എന്നുള്ളതാ, ഇസ്മായിലികൾക്ക് കിട്ടി എന്നുള്ളതാ. അത് അള്ളാഹുവിന്റെ പക്കലുള്ളത് അവനുദ്ദേശിച്ച ആളുകൾക്കായി ലഭിക്കും. പകരം ഇവർക്കത് കിട്ടിയിട്ടില്ല എന്നും പറഞ്ഞിട്ട് അവിടെ പോയി രക്ഷപ്പെടാനൊന്നും യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് കഴിയില്ല. അള്ളാഹു ആശയുന്നാലി, നിങ്ങളുടെ ഭയങ്കര കുടുസായ ഒരു നിലപാടാണ് ഇവർ വെച്ചുകൊണ്ടത്. ആ കുടുസായ നിലപാടുകളിൽ നിന്നൊക്കെ ഒരുപാട് വിശാലനാണ് അള്ളാഹു. മാത്രമല്ല നിങ്ങൾ മനസ്സിൽ ഒളിപ്പിച്ചു വെക്കുന്നതും നിങ്ങളുടെ സകല കള്ളത്തരങ്ങളും അള്ളാഹു തആല അലീം, അറിയുന്നവനാണ്, അള്ളാഹു തആല അറിയുന്നവനാണ്. അതാണ് വലാ തുഖ്മിനു ഇല്ലാ ലിമൻ തബിയാ ദീനക്കും, നിങ്ങളുടെ ഈ ദീനിനെ പിൻപറ്റിയവരെ അല്ലാതെ നിങ്ങൾ വിശ്വസിക്കരുത്. കുൽ പറയുക, ഇന്നൽ ഹുദാ ഹുദല്ലാ, സന്മാർഗം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ സന്മാർഗമാണ്. ഊത്തിയിട്ടും നിങ്ങൾക്ക് നൽകപ്പെട്ടതുപോലെ വേറൊരാൾക്ക് നൽകപ്പെടുമെന്നും നിങ്ങൾ വിശ്വസിക്കരുത്. ഔ അല്ലെങ്കിൽ യുഹാജ്ജുക്കും മിൻ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിന്റെ അടുക്കൽ അവർ നിങ്ങൾക്കെതിരെ ന്യായവാദം നടത്തുമെന്നും നിങ്ങൾ വിശ്വസിക്കണ്ട, ഇതൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയാണ്. കുൽ പറയുക, ഇന്നൽ ഫളില ബിയദില്ലാ, തീർച്ചയായും ഫളില അനുഗ്രഹം അള്ളാഹുവിന്റെ കരങ്ങളിലാണ്. യുതീഹി മയ്യശാ, അവൻ ഉദ്ദേശിച്ചവർക്ക് അത് നൽകും. അല്ലാഹു വാസിഉൻ അലീം, അല്ലാഹു വിശാലനാണ് അവൻ, എല്ലാ സംഗതികളും അല്ലാഹു തആല അറിയുന്നുണ്ട് എന്നാണ് ഇവിടെ വിശദീകരിക്കുന്നത്. ഇതാണ് 74-73 ആയത്തില് കൃത്യമായി പറയുന്നത്. ഇനി അടുത്ത് നോക്കൂ, യഖ്തസ്സു ബിറഹ്മത്തിഹി മൻ യശാ വല്ലാഹു ദുൽ ഫളിൽ അലീം. യഖ്തസ്സു ബിറഹ്മത്തിഹി, യഖ്തസ്സു ബിറഹ്മത്തിഹി മൻ യശാ, യഖ്തസ്സു അവൻ പ്രത്യേകമാക്കുന്നു, ബിറഹ്മത്തിഹി അവന്റെ കാരുണ്യം, മൻ യശാ അവൻ ഉദ്ദേശിച്ചവർക്ക്, വല്ലാഹു ദുൽ ഫളിൽ അലീം അള്ളാഹു അതിമഹത്തായ അനുഗ്രഹമുള്ളവനാകുന്നു, അനുഗ്രഹമുള്ളവനാകുന്നു. അപ്പൊ അള്ളാഹുവിന്റെ അനുഗ്രഹം അവന് ഉദ്ദേശിച്ചവർക്കൊക്കെ നൽകും. ഇവരുടെ വാദം ഇത് ഞങ്ങൾക്ക് മാത്രമേ കിട്ടാവുന്നതാണ്, വേറൊരാൾക്ക് കിട്ടിയ അനുഗ്രഹത്തെ അവർ അംഗീകരിക്കൂല എന്ന വംശീയതയുടെ നിലപാടാണ്. ആ നിലപാട് അള്ളാഹുവിനില്ല. അള്ളാഹു നിങ്ങളുടെ വിരോധവും നിങ്ങളുടെ വിരോധമില്ലായ്മയൊന്നും അള്ളാഹു അനുഗ്രഹം കൊടുക്കുന്നതിനെ ബാധിക്കുന്നില്ല. ഇസ്മായിലികൾക്ക് അള്ളാഹു അനുഗ്രഹം ചൊരിഞ്ഞിട്ടുണ്ട്. അത് വേറൊരു അർത്ഥത്തിൽ, ഇതിലും ഈ വാക്കിന് വേറൊരു അർത്ഥം, ഇസ്മായിലി വിഭാഗത്തിന് ഇതുവരെ കൊടുത്തിരുന്നത് ഇസ്ഹാഖിന്റെയും യാക്കൂബിന്റെയും സന്താന പരമ്പരകൾക്കാണ്. അതിന് പകരം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവാചകനെ ഇസ്മായിലി വിഭാഗത്തിൽ നിന്ന് അള്ളാഹു തെരഞ്ഞെടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ വലിയൊരു അനുഗ്രഹമാണ് നിങ്ങളുടെ മേൽ ചൊരിയപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് ഇസ്മായിലി വിഭാഗം അള്ളാഹുവിനോട് നന്ദി കാണിക്കണമെന്ന സൂചനയും കൂടി അതിലുണ്ട്. മാത്രമല്ല, അവരെ തെരഞ്ഞെടുത്തത് ഇവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ നോക്കിയിട്ടൊന്നുമല്ല, മാത്രല്ല അത് അള്ളാഹു ഉദ്ദേശിച്ച ആളുകൾക്ക് അവന്റെ അനുഗ്രഹം അള്ളാഹു തആല നൽകും. കാരണം അള്ളാഹു അങ്ങേയറ്റ അതിമഹത്തായ അനുഗ്രഹമുടയവനാകുന്നു എന്നാണ് ഇവിടെ ഖുർആൻ വിശദീകരിച്ച് പറയുന്നത്. അടുത്തൊരായത്തും കൂടി എടുക്കുകയാണ്, അങ്ങോട്ട് എടുത്താൽ കാര്യങ്ങൾ മനസ്സിലാവും. വമിൻ അഹ്ലിൽ കിതാബി മൻ ഇൻ തഉമൻ ഉബിഖൻ താരിയുഅത്തിഹി ലൈക് വമിൻഹും മൻ ഇൻ തഉമൻ ഉബിദീനാരില്ലാ യുഅത്തിഹി ലൈക إِلَّا مَا دُمْتَ عَلَيْهِ قَائِمًا ذَلِكَ بِأَنَّهُمْ قَالُوا لَيْسَ عَلَيْنَا فِي الْأُمِّيِّينَ سَبِيلٌ وَيَقُولُونَ عَلَى اللَّهِ الْكَذِبَ وَهُمْ يَعْلَمُونَ وَمِنْ أَهْلِ الْكِتَابِ وَيَدَكَّارِ لُنْدِ مَنْ تِلَرِنْدِ إِنْ تَأْمَنْهُ نِي أَبَرَ بِشْوَتِ چَلْبِ چَالْ بِقِنْطَارٍ ഒരു സ്വർണ്ണ കൂമ്പാരം, ഒരു കൂമ്പാരം, സ്വർണത്തിന്റെ കൂമ്പാരം എന്നാണ് ഉദ്ദേശിച്ചത്. യുഅത്തിഹി അത് അവൻ തിരിച്ചു തരും, ഇലൈക്ക നിനക്ക്. വമിൻഹും അവരിലുണ്ട് മൻ ഒരു ചിലര്, ഇൻ തഉമൻഹു നീ അവരെ വിശ്വസിച്ചേൽപ്പിച്ചാൽ, ബി ദീനാർ ഒരു ദീനാർ, ലാ യുഅത്തിഹി ഇലൈക്ക നിന്നിലേക്ക് അത് തിരിച്ചു നൽകുകയില്ല, ഇല്ലാ മാ ദുംതു അലൈഹി ഖായിമാ നീ അവരെ നിരന്തരം പിന്തുടർന്നാലല്ലാതെ, ഖായിമ നിന്ന് അവരുടെ പിന്തുടർന്ന് അവരെ പിന്നാലെ കൂടിയാലല്ലാതെ അത് തിരിച്ചു നൽകുകയില്ല. ദാലിക അത് ബി അന്നഹും ഖാലു അവർ പറഞ്ഞത് കൊണ്ടാണ്, ലൈസ അലൈന ഞങ്ങളുടെ മേൽ കുറ്റമില്ല, ഞങ്ങളുടെ മേലില്ല, ഫിൽ ഉമ്മിയീന നിരക്ഷരുടെ കാര്യത്തിൽ ഞങ്ങളുടെ മേലില്ല, സബീൽ ഒരു മാർഗവുമില്ല, ഒരു കുറ്റവുമില്ല എന്ന കാഴ്ചപ്പാട് കൊണ്ടാണ്. അവര് പറയുകയും ചെയ്യുന്നു, അലല്ലാഹി അല്ലാഹുവിന്റെ മേൽ, അൽ കദിബ കള്ളം, വഹും യഅലമൂൻ അവരറിഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ മേൽ അവർ കള്ളം പറയുകയും ചെയ്യുന്നു. ഒന്നുകൂടി നോക്കാം, വമിൻ അഹ്ലിൽ കിതാബ് വേദക്കാരിലുള്ള വേറൊരു വിഭാഗത്തെ കുറിച്ച് ഖുർആൻ പറയാം. കാരണം മൊത്തം അഹ്ലി കിതാബുകാരെ അടച്ചാക്ഷേപിക്കണില്ല, അഹ്ലി കിതാബുകാരിൽ എല്ലാവരും മോശമെന്ന് ഖുർആൻ പറയുന്നില്ല, പകരം അവരിൽ ഇങ്ങനെ രണ്ട് നിലപാടുള്ള ആളുകളും ഉണ്ട്. ഒരു കൂട്ടർ എന്താണ്, ഒരു സ്വർണത്തിന്റെ കൂമ്പാരഞ്ഞ് അവരെ വിശ്വസിച്ചേൽപ്പിച്ചാൽ, നിന്നിലേക്ക് അത് എന്ത് ചെയ്യുന്നു, അവര് തിരിച്ചേൽപ്പിക്കും, എത്ര കൊടുത്താലും അതേപോലെ തിരിച്ചേൽപ്പിക്കും. അതേസമയം അവരിൽ ചിലരുണ്ട് മൻ, ഒരു കൂട്ടര് ഇൻ തഉമൻ ഉബി ദീനാർ, ഒരു ദീനാർ കൊടുത്താലോ, ലാ യുഅദ്ദീലൈക് നിനക്ക് തിരിച്ചു നൽകില്ല, ഇല്ലാമാതും തലൈഹി ഖായിമ നീ അവരുടെ പിന്നാലെ കൂടിയാലല്ലാതെ തിരിച്ചു നൽകില്ല. ദാലിക്ക ഈ നിലപാട് അവർ സ്വീകരിക്കാൻ കാരണം, ബി അന്നഹും ഖാലു അവര് പറഞ്ഞത് കൊണ്ടാണ്. എന്താണ് അവർ പറഞ്ഞ കാര്യം, അവരുടെ നിലപാട് എന്താണ്, ലൈസ അലൈന ഫിൽ ഉമ്മിയീന സബീൽ, ഉമ്മിയികളുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരു കുറ്റവുമില്ല, ലൈസ അലൈന ഞങ്ങളുടെ മേലില്ല, ഫിൽ ഉമ്മിയീന ഉമ്മികളുടെ കാര്യത്തിൽ, അറബികളുടെ കാര്യത്തിൽ ഭേദ പരിജ്ഞാനമില്ലാത്ത അഹ്ലി കിതാബുകാരല്ലാത്ത ആളുകളാണല്ലോ ഉമ്മിയ, നമ്മൾ പല പ്രാവശ്യം ചർച്ച ചെയ്താണ്. ആ ഉമ്മികളുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരു കുറ്റമില്ല, അങ്ങനെ ഉമ്മികളോട് എന്ത് തമ്മാടിത്തവും പൊക്കിത്തനവും കാണിച്ചാലും ഞങ്ങൾക്ക് ഒരു ചിട്ടയും കിട്ടൂല, ഞങ്ങളെ തമ്മിലുള്ളവർക്ക് മാത്രമേ ഉള്ളൂ. ഈ കാഴ്ചപ്പാട് കൊണ്ടാണ് അവരെന്ത് ചെയ്താൽ മതി, ഒരു ദീനാറ് തന്നാലോ തിരിച്ച് തരാൻ മടി കാണിക്കുന്നത്. പക്ഷേ വയക്കൂലൂന് അവർ പറയുകയും ചെയ്യുന്നു, അലല്ലാഹി, അള്ളാഹുവിന്റെ മേൽ അൽക്കദിബ കള്ളം, വഹും യവലമുന, അവർ അറിഞ്ഞുകൊണ്ട് തന്നെ, അറിഞ്ഞുകൊണ്ടിരിക്കെ തന്നെ അവർ കള്ളം പറയുകയും ചെയ്യുന്നു. അപ്പൊ അഹ്ലി കിതാബുകാരിൽ രണ്ട് വിഭാഗം, ചിലർ നല്ല വിശ്വസിച്ച ഏൽപ്പിക്കാവുന്ന അല്ലെങ്കിൽ നല്ല വിശ്വാസത്തോട് കൂടി നൽകുന്ന ഇതാണ്, അതാണ് വീട്ടുക എന്ന അർത്ഥത്തിൽ നിന്നാണ് യുവത്തി എന്ന പദം വന്നത്. സബീൽ എന്ന വാക്ക് മനസ്സിലാക്കേണ്ടത്, സബീലിന് ശരിക്കും വഴി മാർഗം എന്ന അർത്ഥമാണ്. ഇവിടെ അതേപോലെ സബീലിന് മറ്റൊരർത്ഥം ഉള്ളത് എന്താ പറഞ്ഞാൽ ഉത്തരവാദിത്വം, അല്ലെങ്കിൽ ചോദ്യവും ശിക്ഷയും. ലൈസ അലൈന ഫിൽ ഉമ്മിയീന സബീൽ, ഞങ്ങൾക്ക് ഉമ്മികളുടെ കാര്യത്തിൽ ഞങ്ങളോടൊരു ചോദ്യമോ ശിക്ഷയോ ഇല്ല എന്നതാണ്. മാ ദുംത അലൈഹി കായിമ, അവരുടെ പിന്നാലെ കൂടിയാലല്ലാതെ, എന്താ അവന്റെ മേൽ സദാ നിലകൊള്ളുന്നവനാവുക, നിരന്തരം പിന്തുടരുക എന്ന അർത്ഥത്തിലാണ് ആ വാക്കും പ്രയോഗിക്കുന്നത്. അപ്പൊ ഈ പദങ്ങളെ കുറിച്ച് പറഞ്ഞെന്ന് മാത്രം. അപ്പൊ തങ്ങളുടെ ഈ നിലപാട് യഥാർത്ഥത്തില് ഉമ്മികളും മറ്റു മതക്കാരുമായ ആളുകളുടെ കാര്യത്തിലൊന്നും ഒരു ധർമ്മവും സത്യവും നീതിയും പരിഗണിക്കേണ്ട എന്ന കാഴ്ചപ്പാടാണ് ഇവർ. അതുകൊണ്ട് ഇവർ ചില ആളുകൾ എന്ത് ചെയ്യുന്നു, ആ കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിൽ ഇവരെന്ത് ചെയ്യുന്നു, ഒരു ദീനാറ് കൊടുത്താലും തിരിച്ചു തരൂല, ഒരു വിശ്വസിച്ചേൽപ്പിച്ച ഒരു സാധ്യതയും സത്യസന്ധത പാലിക്കൂല, അമാനത്തുകൾ പരിഗണിക്കില്ല. കാരണം അവരുടെ കാര്യം എന്താണ്, ഇപ്പൊ നമുക്കറിയാം തങ്ങളോട് അന്യായം കാണിച്ചാലേ അള്ളാഹു നാളെ ചോദിക്കത്തുള്ളൂ, മറ്റുള്ളവരോട് അന്യായം കാണിച്ചാൽ ചോദിക്കൂല എന്നുള്ള നിലപാടാണ്. മറ്റുള്ള ആളുകളോട് നമ്മളെ സമുദായത്തിൽ ഉണ്ടായിരുന്നു എന്ന് ഞാൻ പിന്നെ പറയാം. എന്ന് പറഞ്ഞാൽ ഇപ്പൊ ആവർത്തനത്തിൽ തന്നെ പറയുന്നുണ്ട്, പരദേശിയിൽ നിന്ന് എന്ത് ചെയ്യാം, പലിശ ഈടാക്കാം, അയൽക്കാരന് കടം കൊടുത്താൽ ഇളവ് ചെയ്യാം. ആവർത്തനം 15-3 വേണമെങ്കിൽ. അതേപോലെ തന്നെ ഒരു സഹോദരന് പലിശക്ക് കടം കൊടുക്കരുത്, പണത്തിനും ആഹാരത്തിനും കടം കൊടുക്കുന്ന മറ്റെന്തിനും പലിശ വാങ്ങരുത്. എന്നിട്ട് അതേസമയം പറഞ്ഞു വിദേശിയിൽ നിന്ന് കടത്തിന് പലിശ വാങ്ങാം. അപ്പൊ ഇത് ഇവരുടെ പുരോഹിതന്മാരും ഇവരെ എഴുതി ചേർത്ത ഇതിലൊക്കെ വേദഗ്രന്ഥങ്ങളിലൊക്കെ ഇത്തരം ചില നിലപാടുകൾ എഴുതി ചേർത്ത് എന്ന് പറഞ്ഞാൽ അതാ നിലപാടാണല്ലോ അവർ എപ്പോഴും വെച്ചു പുലർത്തുന്നത്. തങ്ങളുടെ ഒരു രാജ്യത്തേക്ക് അതിക്രമിച്ചു കയറിയിട്ട്, പലസ്തീനിൽ അതിക്രമിച്ചു കയറിയിട്ട് ഇവന്മാർ ചെയ്തു കൂട്ടിയ തെമ്മാടിത്തങ്ങൾ എന്തൊക്കെയായിരുന്നു? പിഞ്ചു മക്കളല്ലേ കൊന്നൊടുക്കിയിരുന്ന്, ഇബ്രാഹിമിലൊക്കെ, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ കബറുണ്ട് എന്ന് പറയപ്പെടുന്ന ഭാഗത്തൊക്കെ അവർ നടത്തിയ നരനായാട്ടും കൂട്ടക്കൊലയും രക്തം തളം കെട്ടിക്കിടക്കുകയായിരുന്നു. എത്ര മനുഷ്യർ അവരുടെ മേഖലകളിൽ നിന്ന് അടിച്ചോടിച്ച് സെറ്റിൽമെന്റുകൾ സൃഷ്ടിക്കാം എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം ഇവരൊന്നും മറ്റു വിഭാഗക്കാരൊന്നും മനുഷ്യരായി തന്നെ കാണുന്നില്ല. ഇത് ലോകത്തെ ഇവർ വിതരണം ചെയ്ത വലിയൊരു മെസ്സേജാണ്. അന്ന് ഈ പറഞ്ഞ പോലെ വലിയ ആദ്യത്തെ നടിച്ച പ്രമാണി വർഗങ്ങളും ഇപ്പൊ നമ്മളെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്ന പോലെയുള്ള ഈ ജാതിയിൽ മേൽക്കോയ്മുള്ള ആളുകൾ താഴ്ന്ന വിഭാഗക്കാരോട് ഒരു നീതിയും കാണിക്കേണ്ട എന്നുള്ള വിശ്വാസമായിരുന്നല്ലോ. താഴ്ന്ന വിഭാഗക്കാരോട് ഒരു നീതിയും കാണിക്കേണ്ട, അവർക്ക് ജീവിക്കാനുള്ള അർഹത കൊടുക്കണ്ട, അവർക്ക് യാതൊരു അവകാശവും വകവെച്ചു കൊടുക്കണ്ട എന്നുള്ളതായിരുന്നു. കാരണം അവർ മനുഷ്യരായി കണ്ടിട്ടില്ല, തങ്ങൾക്ക് കാണാൻ പോലും പാടില്ലാത്തവരായി. ഇതിന്റെ മറ്റൊരു പതിപ്പന്നെയായിരുന്നു അവർ വെച്ചിട്ടുള്ളത്. പുതിയ കാലത്ത് സാമ്രാജ്യത്വമാണ് മറ്റ് രാജ്യങ്ങളും, മൂന്നാംകട രാജ്യങ്ങളെയും താഴെയുള്ള രാജ്യങ്ങളൊന്നും ഒരു വലിയില്ല. ഈ ഇസ്രായേല് പലസ്തീനിലെ കുട്ടികളെയും ആളുകളെയും കൊന്നൊടുക്കുമ്പോ നമ്മുടെ അമേരിക്ക പോലുള്ള രാജ്യങ്ങൾക്കൊന്നും ഒരു പ്രശ്നമില്ല. അതേസമയം മറിച്ചെന്തെങ്കിലും സംഭവിച്ചാൽ അപ്പൊ അവർക്ക് ഭയങ്കര സങ്കടം. അപ്പൊ ഇത് എന്താ സംഭവം എന്ന് പറഞ്ഞാല് തങ്ങളെ ഏൽപ്പിച്ച അമാനത്ത് മറ്റുള്ള ആളുകളോട് ഒരു മര്യാദയും കാണിക്കണ്ട, തങ്ങളോട് മാത്രമേ മര്യാദ കാണിക്കേണ്ടുള്ളൂ എന്ന നിലപാടിന്റെ നിലപാടാണ് എന്നാണ് ഇവിടെ ഖുർആൻ അവരെ വിശകലനം ചെയ്യുന്നത്. ഈ നമ്മുടെ നാട്ടിലും ചിലപ്പോൾ മുസ്ലിം സമുദായത്തിലെ ചില ആളുകൾക്കൊക്കെ ഈ ഹിന്ദു മറ്റു മതക്കാരോടൊന്നും നീതി കാണിക്കണ്ട, മറ്റു മതക്കാർക്കൊന്നും അവരെ പറ്റിച്ചാലൊന്നും കുഴപ്പമില്ല, അവരോടൊന്നും മര്യാദയിൽ പെരുമാറിക്കൊള്ളുന്നില്ല എന്നൊക്കെ ഉള്ള നിലപാട് വളരെ തെറ്റായ നിലപാടായിട്ട് നമ്മൾ കാണും. മുമ്പൊക്കെ അങ്ങനെ ഇപ്പൊ അങ്ങനെ ഇല്ല, മുമ്പൊക്കെ വളരെ കാര്യമായിട്ടുണ്ടായിരുന്നു, മറ്റുള്ളവരെ പറ്റിച്ചാലും കുഴപ്പമൊന്നുമില്ല എന്നുള്ള ജൂതന്മാരെ നിന്ന് പഠിച്ച സിദ്ധാന്തമായിരിക്കണം. ഇസ്ലാമിൽ അങ്ങനെയല്ലല്ലോ, നമുക്കറിയാലല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ കൊല്ലാൻ വന്ന സംഘത്തില് ശത്രുക്കളുടെ അമാനത്തുകൾ റസൂലുള്ളാഹിയുടെ കയ്യിലായിരുന്നു. ആ കൊല്ലാൻ വന്ന ആൾക്കാരെ സാധനം റസൂലിനെ കൊടുത്തേൽപ്പിച്ചിരുന്നു, അപ്പോഴും അതൊക്കെ എടുത്തിട്ട് പോകുകയല്ല റസൂൽ ചെയ്തത്. ഓരോ സാധനവും നേരം പെടുത്താൽ ഇന്ന ആൾക്ക് കൊടുക്കാൻ വേണ്ടി അലി റസൂലുള്ളാഹിനെ ഏൽപ്പിച്ചിട്ടാ പോയത്. ശത്രുക്കളുടെ അടുക്കൽ പോലും ഈ അമാനത്തുകൾ പരിഗണിക്കുകയായിരുന്നു ഇസ്ലാം പഠിപ്പിച്ചത്. അതുകൊണ്ടാണല്ലോ ലാ ഈമാന ലിമല്ല അമാനത്ത് ലഹു വലാ ദീന ലിമല്ല അഖ്ത ലഹു, അമാനത്തില്ലാത്ത ആളുകൾക്ക് ദീനേ ഇല്ല, അവർക്ക് ഈമാൻ ഇല്ല, അതേപോലെ തന്നെ കരാറ് പാലിക്കാത്തവന് ദീനില്ല എന്ന് പഠിപ്പിച്ചത്. അതേപോലെ അള്ളാഹു തആല പറഞ്ഞു ഷഹീദായ ആളുടെ ഏത് റസൂൽ പറയാണ് ഷഹീദായ ആളുകളുടെ എല്ലാ പാപവും അള്ളാഹ് പുറത്തു വരും, ഇല്ലല്ല അമാന, അമാനത്ത് മാത്രം അതുണ്ടെങ്കിൽ അള്ള പൊട്ടരില്ല. അപ്പൊ ഇന്നല്ലാഹ യഅമുറുക്കും തുഅദ്ദുൽ അമാനാത്തിലാഹ്ലിഹ, അല്ലാഹു തആല അമാനത്തുകൾ പാലിക്കാൻ അതിന്റെ ആളുകൾക്ക് അതിന്റെ അമാനത്ത് നിർവഹിച്ചു കൊടുക്കാൻ ആവശ്യപ്പെടും. ഒരു കാര്യം കൊടുത്തേൽപ്പിച്ചാൽ അത് പാലിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടവരാണ്. അതിൽ അമാനത്ത നിങ്ങൾ അമാനത്തുകൾ പാലിക്കണം എന്ന് പറഞ്ഞിട്ട് വളരെ ശക്തമായിട്ട് ഒരുപാട് ഹദീസുകൾ ഉദ്ധരണികളൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഒരാളുടെ ഹൃദയത്തിൽ കുഫറും ഈമാനും ഒരുപോലെ ഉണ്ടാവൂല. കള്ളവും സത്യസന്ധതയും ഒരാളുടെ ഹൃദയത്തിൽ ഒരുമിക്കൂല. വഞ്ചനയും സത്യസന്ധതയും ഒരുപോലെ ഒരാളുടെ ഹൃദയത്തിൽ ഒരുമിക്കില്ല. ഇതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. അതേപോലെ മുനാഫിക്കുകളുടെ ഒരു ലക്ഷണം എന്താണ്? വിശ്വസിച്ചാൽ വഞ്ചിക്കും എന്നതാണ്. അപ്പൊ ഈ നിലപാട്, ആ അങ്ങനെയുള്ള ഒരു നിലപാടിന്റെ പേരിലാണ് എന്ന് പറഞ്ഞാൽ മത ഇതര വിഭാഗങ്ങളോടൊന്നും ഒരു അമാനത്തും പാലിക്കേണ്ട, അവരോടുള്ള ഒരു കടപ്പ, അവരോടൊന്നും ഞങ്ങൾക്കൊരു ചോദ്യം ഉള്ളത് നാളെ ചോദിക്കൂല എന്ന വിശ്വാസത്തിന്റെ പേരിലാണ് അവർ ഈ നിലപാട് സ്വീകരിച്ചത് എന്ന് വിശദീകരിക്കണം. അതിനെ കുറിച്ച് തുടർന്നുള്ള ആയത്തുകളിൽ അതിന്റെ കൂടുതൽ വിശദീകരണങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ഞാൻ അതിനെ കുറിച്ച് കൂടുതൽ പറയാം. അപ്പൊ ഇൻഷാല്ലാ പറഞ്ഞ ഈ ആയത്തുകളിൽ ഇതൊക്കെ നമ്മൾ എന്തിനാ പഠിക്കണമെന്നാൽ ഇതിനൊക്കെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. എന്തുകൊണ്ടാണ് ഇന്ന് ഇസ്രായേൽ രാജ്യവും ലോക സാമ്രാജ്യത്തും ഒക്കെ എങ്ങനെ ആകുന്നതിന്റെ ഒക്കെ അടിസ്ഥാനം നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവും. ലോകത്തെ ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി ഇസ്ലാം വിരുദ്ധ ശക്തികൾ എന്തെല്ലാം നിലപാടുകൾ സ്വീകരിക്കും, അന്നെന്ത് സ്വീകരിച്ചു, ഇപ്പോഴെന്തൊക്കെ സ്വീകരിക്കുന്നു നമുക്ക് കാണാൻ കഴിയും. പൗരോഹിത്യം ഉണ്ടാക്കുന്ന തിന്മകളും അവരുണ്ടാക്കുന്ന കെടുതികളുടെയും ആഴം എത്ര ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ആ അതിനെയൊക്കെ കരുതിയിരിക്കാൻ നീ വലാ തുമിനു ഇല്ലാ ലിമൻ തബിയാ ദീനക്കും എന്നൊക്കെ പറഞ്ഞ ആയത്ത് വരുമ്പോഴുള്ള വിഷയം എന്താന്ന് പറഞ്ഞാല് വിശ്വാസികളെയും കൂടി അള്ള പഠിപ്പിക്കുകയാണ്. നിങ്ങൾ കരുതിയിരുന്നോളേ നിങ്ങളുടെ ഉള്ളിൽ കയറി കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി ഇവർ വരും. ഇവരെ ആ രാവിലെ വന്നിട്ട് വൈകുന്നേരം തിരിച്ചു പോകുന്ന പരിപാടി എടുക്കും. നിങ്ങളുടെ ഉള്ളിൽ ചാരപ്പണികളും തട്ടിപ്പ് നിങ്ങളിൽ വസുവാസുകൾ സൃഷ്ടിക്കും. ആ വസുവാസുകളാണ് ഇന്ന് ഇവിടെ കാണുന്ന പോലെ ചരിത്രം എന്നുണ്ട്. അപ്പൊ ഓരോന്നും നമ്മൾ കരുതിയിരിക്കണം. കാരണം ഇസ്ലാം എന്ന് പറയുന്ന ഒരു സംഗതിയുടെ മുന്നേറ്റത്തെ ഇസ്ലാം വിരുദ്ധ ശക്തികൾക്ക് ഒന്നും ഉൾക്കൊള്ളാൻ കഴിയില്ല. കാരണം ഇസ്ലാം അവരുടെ താല്പര്യങ്ങൾക്കൊക്കെ വിരുദ്ധമാണ്. ഇസ്ലാം അവരുടെ എല്ലാ മുന്നേറ്റങ്ങൾക്കും വിരുദ്ധമാണ്. ആ ഇസ്ലാം വരുന്നത് അവർക്ക് ബേജാറാണ്. അപ്പൊ ഇതൊക്കെയാണ് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഇൻഷാല്ലാ അതിന്റെ ബാക്കി ഭാഗം കൂടി എടുക്കുമ്പോൾ കൂടുതൽ മനസ്സിലാവും. ഇൻഷാല്ലാ എല്ലാവരും കാര്യമായി ദുആ ചെയ്യണം. എനിക്കിങ്ങനെ ഇടയ്ക്ക് ഒരു അക്ഷരമൊക്കെ വിട്ടുപോകണ വരുന്ന പദ്ധതി നിങ്ങൾ അത് ദുആ ചെയ്ത് ശരിയാക്കണം. അത് ഓർമ്മയിൽ എന്റെ ഒരു നാക്കുവയുടെ ഒരു പ്രശ്നമാണ്. അതും കൂടി ശ്രദ്ധിക്കണം. അത് പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം. അത് എത്രയൊക്കെ കാണാതെ അറിയുന്ന ആയത്തുകളാണെങ്കിൽ പോലും ചിലപ്പോൾ സംഭവിക്കും. അപ്പൊ നിങ്ങൾ എല്ലാവരും അത് ഒന്ന് പ്രാർത്ഥനയിൽ എല്ലാവരെയും ഉൾപ്പെടുത്തണം. പ്രത്യേകിച്ച് നമ്മുടെ രോഗികളുടെ കാര്യത്തിൽ വലിയ പ്രശ്നമാണ്. ഈ മജ്ലിസിലുള്ള ആളുകളൊക്കെ ഒന്നിച്ച് ദുആ ചെയ്തിട്ട് കാര്യമായി ദുആ ചെയ്യുക തന്നെ വേണം. കാരണം എന്താണ് അള്ളാഹു തആല തീരുമാനിച്ചിരിക്കുന്നത് പറയാൻ പറ്റുന്നില്ല. അവിടേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. 30,000 ഒക്കെ കൊച്ചു കേരളത്തിൽ രോഗികൾ ഉണ്ടാവുക എന്നതാണ്. ബേജാറാകിയൊന്നും വേണ്ട. ദുനിയാവല്ലേ, നമ്മൾക്ക് എന്ത് ബേജാറ്? നമ്മളെ സംബന്ധിച്ചിടത്തോളം ലോകം വരുമ്പോ നമ്മളെ കുറെ പാപങ്ങൾ കൊഴിഞ്ഞു പോകണമെന്ന് വിശ്വസിക്കല്ലാതെ അതിന്മ ബേജാറടിച്ചിട്ട് ടെൻഷൻ അടിച്ചിട്ടൊന്നും ഒരു കാര്യമൊന്നുമില്ല. സൂക്ഷിക്കേണ്ട സൂക്ഷിക്കുക, ബാക്കി അള്ളാഹു തആല തരുന്നല്ലേ. ആ ഒരു ഈമാനോട് കരുത്തണം. ഈമാൻ ഉണ്ടെങ്കിൽ രോഗമൊക്കെ കൊറോണ ഒക്കെ ഓടിപ്പോകും. ഈമാൻ ഉണ്ടാണ്. ചില ആൾക്കാർ ഒരു രോഗം ഉണ്ടായിട്ട് കരയൊക്കെ ചെയ്യണം, അതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. രോഗം വരുമ്പോഴൊക്കെ അതിനെ നേരിടണം, സധൈര്യം നേരിടണം, ചെയ്യേണ്ട കാര്യങ്ങളും മുന്നൊരുക്കങ്ങളൊക്കെ നടത്തണം. അങ്ങനെ നല്ല യക്കീനോട് കൂടിയിട്ട് അതിനെ നേരിട്ടാൽ കൊറോണ ചത്തുപോകും തന്നെയാണ് പറഞ്ഞത്. ഇപ്പോഴും ഡോക്ടർമാരൊക്കെ പറഞ്ഞത് നമ്മളെ മനക്കരുത്താണ് അത്ര രോഗശാന്തിക്ക് ഏറ്റവും പ്രധാനം. വിശ്വാസിക്ക് എന്തിനാ ചെറിയ ദുനിയാവിലെ രോഗം വരുമ്പോഴേക്കും ഉണ്ടാക്കുക? അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിലെ പറഞ്ഞ രോഗത്തിന്റെ പേരിൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, അത് ലജ്ജ തോന്നുന്നതാണ് അദ്ദേഹം പറഞ്ഞത്. അത്രത്തോളം കാര്യം പ്രാർത്ഥിക്കണം കേട്ടോ എന്ന് പറഞ്ഞാല് അതൊന്നും ഒരു വിഷയമല്ല. ഒരാളുടെ രോഗങ്ങൾ വരുമ്പോ അയാളുടെ കയ്യിന്റെ വിരലിന്റെ ഇടയിൽ കൂടെ പാപങ്ങൾ കൊഴിഞ്ഞു പോകും. ആ പാപങ്ങൾ കൊഴിഞ്ഞു പോകുന്നു വിശ്വസിച്ചാ പിന്നെ എന്താ പേടിക്കാനുള്ളത്? ഇൻഷാല്ലാ അള്ളാഹു ആണ് ഷാഫി, അവനാണ് രോഗം മാറ്റുന്നവൻ. ആ ഈമാനോട് കൂടി നമ്മളൊക്കെ ഉറച്ച് നിൽക്കുക. ഇൻഷാല്ലാ നമ്മളെ ഖുർആൻ ക്ലാസ്സിൽ 10,000-13,000 ആളുകള് രജിസ്റ്റേർഡ് ഒക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നത് അത്ര ആളുകൾ കേൾക്കുന്നില്ല. യൂട്യൂബൊക്കെ ഒരു 5,000-6,000-7,000 വരുന്നുള്ളൂ. കുറെ ആളുകൾ അതിൽ ഇങ്ങനെ നിർജീവമായി കിടക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളെ ഗ്രൂപ്പിലുള്ള സുഹൃത്തുക്കളെ ആളുകളൊക്കെ വിളിക്കണം. അതേപോലെ ഖുർആൻ ക്ലാസ് കേൾക്കുക മാത്രമല്ല പരമാവധി. ഇപ്പൊ ഇന്നലെ ഓസ്ട്രേലിയ എന്നൊരു സ്ത്രീ വിളിച്ചിട്ടിരുന്നു, അമേരിക്കയിൽ നിന്ന് വിളിച്ചിരുന്നു, പല ഭാഗത്തു നിന്നും വിവിധ സമൂഹത്തിന്റെ വിവിധ തലങ്ങളിലുള്ളവരൊക്കെ ഖുർആൻ ക്ലാസ്സിൽ പങ്കെടുക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം തന്നെ ഇനിയും നമുക്ക് കൂടുതൽ ആളുകളിലേക്ക് ഇത് എത്തിക്കണം. വല്ലാത്ത ഒരു സംവിധാനം വലിയ സംവിധാനമാണോ? നമ്മളിവിടെ ഇരുന്ന് പറഞ്ഞാൽ 10,000-ക്കണക്കിന് ആളുകൾക്ക് ഇത് കേൾക്കാനും അറിയാനും കഴിയും. ഇത് ഖുർആന്റെ വലിയൊരു മാറ്റത്തിന് നിങ്ങൾ എല്ലാവരുടെയും പിന്തുണ്ടാവണം. എല്ലാവരും അത് പ്രചാരണം നടത്തുകയും പ്രചരിപ്പിക്കുകയും ചെയ്യണം. ഇൻഷാല്ലാ അള്ളാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവെ, ഞങ്ങൾ സംഭവിച്ചു പോയ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും അല്ലാ ഞങ്ങൾക്ക് നീ പുറത്ത് മാപ്പാക്കി തീർക്കുമാറാകണേ. അള്ളാഹുവെ, നരകശിക്ഷയിൽ നിന്ന്, ഖബറിലെ ശിക്ഷയിൽ നിന്ന്, മഹ്ശറിന്റെ തീഷ്ണതയിൽ നിന്ന് അള്ളാഹ് കാത്തിരക്ഷിക്കുമാറാകണേ. സർവശക്തനായ നാഥ, കൊറോണ പോലുള്ള മാരക രോഗങ്ങളിൽ നിന്ന് അള്ളാഹ് ഞങ്ങളെ നീ കാത്തിരക്ഷിക്കുമാറാകണേ. ഞങ്ങളുടെ നാടിനെ നീ രക്ഷിക്കുമാറാകണേ. കടുത്ത പരീക്ഷണങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷിക്കുമാറാകണേ. പഠിച്ചവനെ, ഞങ്ങളുടെ പല സഹോദരങ്ങൾ രോഗത്തിന്റെ പിടിയിലാണ്, വലിയ വിഷമതകൾ അനുഭവിക്കുന്നുണ്ട്, സാമ്പത്തികമായ വലിയ പ്രയാസങ്ങളും അനുഭവിക്കുന്നുണ്ട്. പഠിച്ചവനെ കാത്തിരക്ഷിക്കുമാറാകണേ, ശിപ നൽകുമാറാകണേ, എല്ലാ ആശ്വാസവും നൽകി അനുഗ്രഹിക്കുമാറാകണേ. ഞങ്ങളുടെ ഈ ഖുർആൻ പഠനം ഞങ്ങളുടെ രോഗങ്ങൾക്കുള്ള ശിഫയാക്കി മാറ്റിത്തീർക്കുമാറാകണേ. നരകമോചനത്തിന് കാരണമാക്കണേ നാഥ. സ്വർഗപ്രവേശനത്തിന് വഴിയൊരുക്കി തരുമാറാകണേ. ഞങ്ങളുടെ ഈമാൻ ഇതുവഴി നീ വർദ്ധിപ്പിച്ചു തരുമാറാകണേ. പഠിച്ചവനെ അല്ലാ, ഞങ്ങളുടെ കുഞ്ഞും ചെറുപ്പക്കാരായ മക്കളെ ദീനിന്റെ മാർഗത്തിൽ വളരുന്നവരാക്കി നീ മാറ്റിത്തീർക്കുമാറാകണേ. അവരെ റാഞ്ചിയെടുക്കുന്ന ഇസ്ലാം വിരുദ്ധ ശക്തികളെ നീ പരാജയപ്പെടുത്തണമേ. അവരുടെ മനസ്സിലേക്ക് കൊത്തിവെക്കുന്ന നിരീശ്വരത്വവും നിർമ്മതത്വവും ജൂതായുസവും ഒക്കെ നീ നശിപ്പിക്കണമേ. പകരം ഈമാനും ഇസ്ലാമും അവരുടെ ഹൃദയങ്ങളിൽ നീ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകണേ. വീടുകളിൽ സമാധാനവും ശാന്തിയും നീ നിറക്കുമാറാകണേ. അള്ളാഹുവെ, ചെയ്തുപോയ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും അല്ലാ റബ്ബേ ഞങ്ങൾക്ക് നീ പുറത്തു തരുമാറാകണേ. റമദാനിന്റെ അവസാനത്തെ പത്തുകളിലേക്ക് ഞങ്ങൾ നീങ്ങുകയാണ്. പടച്ചവനെ, റമദാനിനെ കൂടുതൽ ചൈതന്യത്തോടു കൂടി നോമ്പനുഷ്ഠിക്കാനും അതിന്റെ രാത്രികളെ സജീവമാക്കാനും ഞങ്ങൾക്ക് നീ തൗഫീക് നൽകുമാറാകണേ. റയ്യാൻ എന്ന് പറയുന്ന സ്വർഗീയ കവാടം അല്ലാ റബ്ബേ ഞങ്ങൾക്ക് നീ നൽകുമാറാകണേ. അല്ലാഹുമ്മ ജഅലിൽ ഖുർആന ലിഖുലൂബിനാ ളിയാഅ വലിയ അബുസാരിനാ ജലാഅ വലിയ അസ്ഖാമിനാ ദവാഅ വലി ദുനൂബിനാ മുമഖ്തിസ വാനിന്നാരി മുഖല്ലിസ. അല്ലാഹുമ്മ നജ്ജിനാ മിൻ അദാബിൽ ഖബ്രി വ മിൻ അദാബിന്നാർ. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ ദുനൂബനാ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ ദഖൽനാ ഫീ ജന്നതികൽ നഈം. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا لا تؤاخذنا ان نسينا واخطأنا. ربنا ولا تحمل علينا اصرا كما حملته على الذين من قبلنا. ربنا ولا تحملنا ما لا طاقه لنا به. واعف عنا واغفر لنا وارحمنا انت مولانا فانصرنا على القوم الكافرين. اللهم اشف امراضنا ويسر امورنا يا رب العالمين. اللهم اشف امراضنا ويسر امورنا يا رب العالمين. اللهم اشف امراضنا ويسر امورنا يا رب العالمين. ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. صلى الله على سيدنا محمد وعلى ال سيدنا محمد. سبحان ربي العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين. السلام عليكم ورحمه الله وبركاته.